പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലം നിങ്ങളെ അറിയിക്കുകയാണ്. സഭായോഗവുമായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ഫേസ്ബുക്കിലൂടെ, സൂമിലൂടെ, വിവിധ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും തുടർന്നും ഈ ശബ്ദ കാഴ്ച പരിധിയുടെ ഉള്ളിലായിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, തിരുവചന ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം, ദൈവം നമ്മളെ ഏൽപ്പിച്ച വിഷയം, ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്. Enter to the kingdom where there is the king. ലൂക്കോസ് സുവിശേഷം 16:16 പറയുന്നു, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു, ദൈവരാജ്യ സുവിശേഷമായി പറഞ്ഞു വരുന്നു. ഇനി മാത്രമല്ല, എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. ശ്രദ്ധിച്ചേ, എല്ലാവരും എന്ത് ചെയ്യുന്നു? ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. അപ്പോ ദൈവരാജ്യം എന്ന സുവിശേഷം യേശു ക്രിസ്തു അറിയിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഉള്ളിൽ കടക്കുക എന്നുള്ളതാണ്. പക്ഷെ ചുമ്മാ കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റില്ല. ബലാൽക്കാരേണേ കടക്കാൻ പറ്റൂ, ബലാൽക്കാരേണേ കടക്കാൻ പറ്റൂ, ചുമ്മാ കടക്കാൻ പറ്റില്ല. കഴിഞ്ഞ നാളുകളില് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പങ്ക് ജനവും യേശുവിനെ അറിഞ്ഞെങ്കിലും യേശു പ്രസംഗിച്ച ഈ ദൈവരാജ്യ സുവിശേഷം അറിഞ്ഞില്ല. പക്ഷെ കൃപയാൽ നമ്മളിൽ ഏതാനും പേർക്ക് ആ ദൈവരാജ്യ സുവിശേഷം കേൾക്കുവാനും അറിയുവാനും ദൈവം കൃപ നൽകും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പാട്ടുപാടുക, സ്തുതിക്കുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, ഇത്ര കൊണ്ട് തീർന്നോ? ഇല്ല. അടുത്ത സ്റ്റെപ്പാണ് അവരെഴുതിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടുപ്പാൻ നോക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ബലം പിടിക്കേണ്ടി വരുന്നേ? കടക്കാൻ നോക്കുന്നവരുടെ കാര്യം അല്ലാത്തവരിത് ആദ്യം കേൾക്കണം. അല്ലാത്തവര് ഈ ദൈവരാജ്യ സുവിശേഷം യേശു പ്രസംഗിച്ചത് കേൾക്കണം. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് ലോകം ചതിക്കപ്പെട്ട, അത് കേൾക്കുന്നില്ല ജനം. അവരാകപ്പാടെ കേൾക്കുന്നത് യേശു 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 എന്ന് മാത്രമേ ഉള്ളൂ. യേശു എന്താ പറഞ്ഞെന്ന് അവർ കേൾക്കണില്ല. യേശു പറഞ്ഞ സുവിശേഷം എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരാ വിഗ്രഹാരാധകരുടെ മനോഭാവം ഉള്ളത് പോലെ ഇതുവരെയും അനേക ദൈവങ്ങളെ ആരാധിച്ചു. ഇതാ അതിനേക്കാൾ ശക്തനായ ഒരു ദൈവം വന്നിരിക്കുന്നു. അപ്പോ ഇനി ആ ദൈവത്തെ ആരാധിച്ച് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ സേവിച്ചും ആരാധിച്ചും സകല മനുഷ്യരുടെ അരിഷ്ടതയെ അവസാനിക്കുകയാണ്. അപ്പൊ യേശു എന്താണ് പറഞ്ഞത്, സുവിശേഷമായി പറഞ്ഞത് അവർ ചിന്തിക്കുന്നില്ല. ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഇടർച്ചയാണ്. കാരണം അവരുടെ ഹൃദയം അവരെ ചതിച്ചിരിക്കുക, ഹൃദയം അവരെ ചതിച്ചിരിക്കുക. ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നത്, അപ്പൊ യേശുവിന്റെ സ്ഥാനം നിങ്ങൾ കുറച്ചു കളയാണോ? കുറച്ചു കളയുവാണോ? കാരണം അവരുടെ ഹൃദയത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഹൃദയം ചതിക്കപ്പെട്ടു. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന കാര്യം ഇതാ, ദൈവം പറയാണ്, ഞാൻ കർത്താവ് പറയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുക, ദൈവരാജ്യത്തിൽ കിടക്കുക. ഇതാണ് നമ്മളുടെ കീ വാക്യം. ഇപ്പൊ പറഞ്ഞത് അതിനോടൊക്കുന്ന ഒരു വാക്യമാണ്. യോഹന്നാൻ 10:9 പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുക. അകത്ത് കടന്നാൽ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമാണ്, അവൻ നിറയെ മേച്ചിൽ കണ്ടെത്തും. ഇതിന്റെ വേറൊരു ഇണവാക്യമാണ് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് നിന്റെ അന്വേഷണം എന്ത് തിന്നു എന്ത് കുടിക്കുക എന്തെടുക്കും എന്നുള്ളത് നിനക്ക് ലഭ്യമാകും. നിനക്ക് അവിടെ വചനം ലഭ്യമാകും, ആത്മീയ ഭക്ഷണം ലഭ്യമാകും, ഭൗതിക ഭക്ഷണം ലഭ്യമാകും. അകത്ത് കിടക്കുക. പക്ഷെ അകത്ത് കിടക്കാൻ പ്രയാസമുണ്ട്, അകത്ത് കിടക്കാൻ പ്രയാസമുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബലാൽക്കേരേണയാണ് അകത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ. ബലം പിടിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധം കഴിഞ്ഞ സന്ദേശത്തിൽ എന്തുകൊണ്ട് ബലം പിടിക്കണം, എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ കഴിയാത്തത്? മറ്റൊന്നും അല്ല, ദി ഹാർട്ട് പ്രോബ്ലം, ഹൃദയത്തിന്റെ പ്രശ്നമാണ് അവിടുത്തെ വിഷയം. നമ്മളുടെ ഹൃദയത്തിന്റെ വിഷയമാണ് നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതുമായിട്ടുള്ള ബന്ധത്തില് ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, അതിന്റെ തുടർച്ചയാണ് ഈ സന്ദേശം. അപ്പോ ബലാകാരേണ അകത്ത് കയറേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അങ്ങ് കയറിയാ പോരെ? ഇല്ല, ക്രിസ്തു എന്ന ഡോറിലൂടെ അകത്ത് കയറാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മുടെ ഹൃദയം ചതിക്കപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ ഹൃദയം ചതിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ചതിയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന്റെ പരിഹാരം എന്താണ്? അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പുതുക്കിപ്പണി നടത്തുകയാണോ? അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഹൃദയത്തിൽ പുതുക്കിപ്പണി നടത്തുകയല്ല. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് മറ്റൊരു ഹൃദയം തരികയാണ്. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് മറ്റൊരു ഹൃദയം തരികയാണ്. ഈ ഒരു സത്യം അറിയാതെ ഇരിക്കുമ്പോ ഈ ജനത്തിന് ഈ അവരെ ചതിക്കുന്ന പഴയ ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അവരെന്തെങ്കിലും പണിത് കയറ്റും, ആത്മീയമായിട്ട് എന്തെങ്കിലും പണിത് കയറ്റാൻ തുടങ്ങും. ആ പണിത് കയറ്റാൻ തുടങ്ങുമ്പോ തന്നെ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? കുട്ടികള് ഈ കടൽ തീരത്ത് ചെല്ലുമ്പോ നല്ലൊരു പങ്കും കുട്ടികൾക്ക്, ഞാനും ചെറുപ്പത്തിലെ കടൽ തീരത്ത് ചെന്നപ്പോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വീടുണ്ടാക്കല്. കടൽ തീരത്ത് ചെല്ലുമ്പോ വീടുണ്ടാക്കും. ഈ മണ്ണുകൊണ്ട് ആ കടൽ തീരത്ത് വീടൊക്കെ ഉണ്ടാക്കി വെക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ആ വീട്, ആ തിരമാല ഒന്ന് വീടങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇതേപോലെയാണ് ഈ പഴയ ഹൃദയവും വെച്ചുകൊണ്ടുള്ള ആത്മീയ പ്രവൃത്തികൾ. പഴയ ഹൃദയവും വെച്ചുകൊണ്ടുള്ള ആത്മീയ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നമ്മൾ പലതും നല്ലതും ചിന്തിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നല്ല രീതിയിലെല്ലാം പണിത് വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോ ഇതാ ആ പഴയ ഹൃദയത്തിൽ നിന്നുള്ള തിരമാലകൾ കടന്നു വന്നാലും എടുത്തുകൊണ്ട് പോകും. എന്നാൽ ചിലർ അതോടുകൂടി തീരും. അങ്ങനെയാ വരുന്ന വ്യക്തിത്വങ്ങളാണ് ആത്മമണ്ഡലത്തില് ഇതാ അവർ വീണു പോകുന്നത്. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വീണുപോയതുപോലെ അവർ വീണുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചിലരെ മാത്രമേ പബ്ലിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെ പലരെയും ഞാൻ പബ്ലിക്കായിട്ട് കാണുന്നു, വീണുപോയവരെ. എന്നാൽ ചിലരങ്ങനെയല്ല, അവർ ഈ യാത്രയിൽ വീണാലും അവരത് പുറത്ത് കാണിക്കത്തില്ല, വീണ്ടും ഒരു പണിയാൻ നോക്കും. വീണ്ടും ഒരു പണിയും, വീണ്ടും അവരുടെ ആ തിന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് തിരമാലകൾ വന്നതിന് എടുത്തുകൊണ്ട് പോകും. പണിയും വീണ്ടും എടുത്തുകൊണ്ട് പോകും, പണിയും എടുത്തുകൊണ്ട് പോകും, പണിയും എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്, ഞാനിപ്പോ 25 വർഷമായി, ഞാനിപ്പോൾ 15 വർഷമായി, ഞാനിപ്പോൾ 40 വർഷമായി ഈ ക്രിസ്തുവിനെ ആരാധിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ ആരാധനയല്ലാതെ ഒരാത്മീയ വളർച്ചയില്ല. ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ആത്മീയ വളർച്ചയില്ല. കാരണം കുഞ്ഞെ, നിന്റെ ചതിക്കുന്ന ഹൃദയം, നിന്റെ ആഗ്രഹമില്ല എന്നിട്ടല്ല, നിന്റെ ചതിക്കുന്ന ഹൃദയം നീ പണിത് കഴിക്കുന്നതെല്ലാം വന്ന് എടുത്തോണ്ട് പോവുക. അവിടെ നിന്നൊരു തിരമാല വന്നത് കടല് പോലെയാണത്. അവിടെയുള്ള വേവുകള് അത് ചില സമയത്ത് ശാന്തമായി കിടക്കും, ചില സമയത്ത് പയ്യാനങ്ങും, ചില സമയത്ത് ഭയങ്കര സുനാമി പോലെ വന്നിട്ടുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെയൊക്കെ പരിഹാരം കർത്താവ് തന്നെ ചെയ്തിട്ടുണ്ട്. പുതിയ ഹൃദയം, ഇതാണ് പഴയ നിയമത്തിലെ വാഗ്ദത്തം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ ആ ഒരു തലത്തിലേക്കുള്ള വളർച്ചയാണ് ഇതിന് പരിഹാരം. ആ പുതിയ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? പുതിയ സൃഷ്ടിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പുതിയ മനുഷ്യനിലാണ് ആ പുതിയ ഹൃദയം ഇരിക്കുന്നത്. അപ്പോ ഈ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. നമ്മൾ ഒരിക്കലും സത്യം സ്വതന്ത്രമാകാൻ അനുവദിക്കാതെ കർത്താവ് തരുന്ന പുതിയ വീഞ്ഞു കൊണ്ടുപോയി പഴയ തുരുത്തിൽ കൊണ്ടു വയ്ക്കരുത്. അതായത് നമ്മുടെ ഡോക്ടറിൻ കൊണ്ടുപോയി ബൈബിളിൽ കുത്തിക്കയറ്റരുത്. നമ്മുടെ ഡോക്ടറിൻ കൊണ്ടുപോയി ബൈബിളിൽ കുത്തിക്കയറ്റരുത്. പകരം ബൈബിളിലെ ഡോക്ടറിനിൽ നമ്മൾ ചേരാം. നമ്മുടെ ഡോക്ടറിൻ കൊണ്ടുപോയി ബൈബിളിൽ കുത്തിക്കയറ്റുവാൻ ശ്രമിക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. പകരം ബൈബിളിൽ പറയുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതം മാറും. ഇത് നമ്മുടെ ഡോക്ടറിനാന്ന് കൂട്ടിക്കും. ഇതൊരു ഫ്ലാസ്കാ. ഇത് ബൈബിളിലെ ഉപദേശമാണെന്ന് ചിന്തിച്ചു. നമ്മൾ എന്താണോ പഠിച്ചത് ഇത് കൊണ്ടുപോയി ബൈബിളിൽ കുത്തിക്കയറ്റാൻ നോക്കുക. പൊട്ടിപ്പോവുള്ളൂ. ബൈബിളിലെ വചനം പൊട്ടിപ്പോകത്തില്ല. നമ്മളെ സംബന്ധിച്ച് ബൈബിളിലെ ആ ഓഫർ പൊട്ടിപ്പോകും. ഓഹർ ഓടി പോയുള്ളൂ. ഇന്നത്തെ ചുറ്റുപാട് നടക്കുന്ന തർക്കങ്ങളെല്ലാം ഓൾമോസ്റ്റ് അവര് പഠിച്ച ഡോക്ടറിൻ അവര് ബൈബിളില് കുത്തിക്കേറ്റി അവിടെയും അവിടെയോ ഇവിടെയോ ഒക്കെ കുത്തിക്കേറ്റാൻ നോക്കി അവരതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ നോക്കുകയാണ്. എത്രയോ ഡിനോമിനേഷനുകളാ എല്ലാവരും പറയുന്നത് ഞങ്ങൾ വചനപ്രകാരാന്ന് പറയുന്നത്. അന്നിട്ട് അതുകൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കും. അതുകൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ മാറത്തില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ ഇതേ ഗ്ലാസ്സിൽ കുത്തിക്കയറ്റാൻ നോക്കിയ ഗ്ലാസ് പൊട്ടിപ്പോകുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ബൈബിളിൽ നമുക്ക് നൽകിയിട്ടുള്ള ആ വാഗ്ദത്തം നമുക്ക് പൊട്ടിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് ബൈബിളിൽ കുത്തിക്കയറ്റാൻ നോക്കരുത്. ബൈബിളിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ റീഷേപ്പ് ചെയ്യണം. അതെങ്ങനെ പറ്റും റീഷേപ്പ് ചെയ്യാൻ? ഇങ്ങനെ കുത്തിക്കയറ്റരുത്. കാരണം ഇത് ഉരുകാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളത് കുറേശ്ശെ കുറേശ്ശെ ഉരുക. ഇതൊരു മെഴുകാണെന്നുണ്ടെങ്കിൽ മെഴുക് ഉരുക്കി ഇതാ ഇതിലേക്ക് വീഴുമ്പോ ആ മെഴുകിന് ഈ ഗ്ലാസിന്റെ ഷേപ്പ് കിട്ടും. ഗ്ലാസിന്റെ ഷേപ്പ് ഇതിന്റെ ഇപ്പൊ ഷേപ്പ് വേറെയാ. പക്ഷെ ഈ ഇത് ഈ ഷേപ്പ് കൊണ്ട് ബൈബിളിൽ അല്ലെങ്കിൽ ബൈബിളിലെ ഉപദേശം കുത്തിക്കയറ്റാൻ നോക്കരുത്. പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഷേപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് ഉരുകാൻ തയ്യാറാകണം. വേറെ ഇതിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചേ കേട്ടോ, വേറെ ഇതിൽ പറഞ്ഞാൽ ദാ ഇത് ഇങ്ങനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കരുത്. നമ്മൾ ആ ബൈബിളിലെ ഉപദേശത്തിലേക്ക് നമ്മൾ മാറണം. കണ്ടോ, ശ്രദ്ധിച്ചേ. ഇപ്പോ ഈ വെള്ളത്തിന് ഏതിന്റെ ഷേപ്പ് കിട്ടി? ഗ്ലാസിന്റെ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വേണം. അല്ലാണ്ട് നമ്മൾ ഇതാ നമ്മുടെ ഉപദേശം ബൈബിളിൽ കൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കാതെ ബൈബിളിലെ ഉപദേശത്തിലേക്ക് നമ്മൾ ഉരുകിച്ചേരണം. അപ്പോ അതേ ഷേപ്പ് നമുക്ക് കിട്ടും. അത് നമ്മളെ ബുദ്ധിയുള്ളവരാക്കി മാറ്റും. സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ പഴയ ഹൃദയത്തിലെ ചിന്തകളെ താലോലിച്ചു പോവുകയല്ല നമ്മളിനി വേണ്ടത്. കർത്താവ് വാഗ്ദാനം ചെയ്ത പുതിയ ഹൃദയത്തിലേക്ക് വരണം. അതിൽ നിലകൊണ്ട് നാം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഇനി പറയാൻ പോകുന്ന ചിന്തകൾ, ഈ ഹാർട്ട് ആൻഡ് മൈൻഡ് പഠിക്കുമ്പോ അതൊരു സമുദ്രം പോലെയാണ്. കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും പഠിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് ആള് മാറാൻ പറ്റും. ഹൃദയം മാറിയാൽ ആള് മാറും, ഹൃദയം മാറിയില്ല എങ്കിൽ ആള് മാറുകയില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആള് മാറാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ആള് മാറും, ആള് മാറണമെങ്കിൽ എന്ത് വേണം? ഹൃദയം മാറും. ലോകത്തിൽ ജീവിക്കുന്ന ഹൃദയമല്ല ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഹൃദയം, രണ്ടും രണ്ടാ. ഇപ്പൊ ബലാത്കാരനകത്ത് കടക്കണം, കടക്കാൻ കഴിയാത്തതിന്റെ കാരണം ഹൃദയത്തിന്റെ പ്രശ്നം. അപ്പോ കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കി സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തു വരണം. പഴയ നിയമത്തിലൊരു വാക്യമാണ്, അന്തരീക്ഷവാക്യം 4:23, ജീവിതത്തിൽ വരുന്ന സകലത്തിന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. അതിൽ നിന്നാണ് സകല ജീവിതത്തിൽ വരുന്ന സകലത്തിന്റെ ഉത്ഭവം വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് നല്ല രീതിയിൽ, അദൃശ്യമായ ആ ഹൃദയം, നമ്മൾ കഴിഞ്ഞ സന്ദേശം കേട്ടു 3 ഹൃദയം ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിനിറ്റിൽ 72 പ്രാവശ്യം ആ പൾസ് ജനറേറ്റ് ചെയ്യുന്ന ആ മാംസമായ ഹൃദയമല്ല, പകരം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണവുമായി തീർന്ന നമ്മുടെ ദേഹിയിലെ അദൃശ്യമായ ഹൃദയത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് നമ്മൾ സൂക്ഷിക്കാനാ പറഞ്ഞത്. അത് സൂക്ഷിച്ചില്ല എങ്കിൽ വിഷയമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഹൃദയത്തെ തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഹൃദയം തരിക. ആ ഒരു മണ്ഡലം ഇന്ന് പലർക്കും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെട്ടാൽ തന്നെ അത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രസംഗം കേട്ടു, പ്രസംഗം കേട്ടിട്ട് പോയി എവിടെയെങ്കിലും പറഞ്ഞാൽ പോലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാകത്തില്ല. അതൊരറിവായി വരുമെങ്കിൽ അത് പ്രാവർത്തികമാകത്തില്ല. പ്രാവർത്തികമാകണമെങ്കിൽ അതിനെ പ്രായോഗികമായ അല്ലെങ്കിൽ പ്രാക്ടിക്കലായ ചില സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിൽ മുന്നോട്ടേക്ക് പോകാതെ ആ ഹൃദയം മാറൽ പരിപാടി നടക്കുകയുമില്ല. ബേസിക്കലി പറഞ്ഞതിന്റെ എല്ലാ ഒറ്റ പരിഹാരം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിനെ ആരാധിക്കുക എന്നുള്ളതല്ല, അനുഗമിക്കുക എന്നുള്ളതാണ്. ആരാധന നമ്മൾ എപ്പോഴും നടത്തിക്കോ, പക്ഷെ അതൊന്നും ഹൃദയം മാറ്റത്തിന് പരിഹാരമല്ല. നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചോ അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും ഹൃദയം മാറത്തില്ല. ഹൃദയം മാറിയാലേ ആള് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഹൃദയം മാറിയതായി നമുക്ക് അഭിനയിക്കാം. വെള്ള ഉടുപ്പും വെള്ള ചുരിദാറും വെള്ള സാരിയും പിന്നെ വളരെ നമ്മുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ കുറച്ച് സൗമ്യതയോടുകൂടെ, പ്രൈസ് ദി ലോർഡ് ബ്രദർ, അച്ചാച്ചാ, ചാട്ടാ, ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ താഴ്മയോടെ അഭിനയിക്കാം. അഭിനയമല്ല വേണ്ടത്, യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അഭിനയക്കാരെയൊക്കെ കർത്താവ് പെട്ടെന്ന് പിടിക്കും. കർത്താവിന്റെ സ്വഭാവം നമുക്കായി വരുമ്പോൾ നമുക്കും അവരെ ആ അളവിൽ നമുക്ക് പിടിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാൻ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. നല്ലൊരു കാര്യമല്ലേ പറഞ്ഞ്? എന്നോടൊക്കെയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ വില എന്നെ അനുഗമിക്കാൻ തയ്യാറാണ്, വാ ഒരു കൂടെ പോരാൻ പറയും. പക്ഷെ എനിക്ക് ആ ലെവലിൽ കർത്താവ് ആ കാണാൻ പറ്റുന്നില്ല വ്യക്തിയെ. പക്ഷെ കർത്താവിനോട് പറഞ്ഞ ഉടനെ കർത്താവ് പറയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പക്ഷികൾക്ക് കൂടുമുണ്ട്, എനിക്ക് തലയാക്കാൻ പോലും സ്ഥലമില്ല. കർത്താവെ അങ്ങക്ക് വീടുണ്ടോന്നോ അങ്ങക്ക് കൂടുണ്ടോന്നോ തലയാക്കിയ സ്ഥലമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനെ അനുഗമിക്കാണ്, അതിന്റെ ഉത്തരമാണ് പറയേണ്ടത്. പക്ഷെ കർത്താവ് അതിന്റെ ഉത്തരമല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് അവന്റെ ഹൃദയം കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. അവൻ ചോദിക്കുന്ന ചോദ്യം വേറെയാണ്, അവന്റെ ഹൃദയത്തിലിരിക്കുന്ന ആഗ്രഹം വേറെയാണ്, രണ്ടും രണ്ടാണ്. അവന്റെ ഹൃദയത്തിലെനിക്ക് ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയോട് കൂടെ കൂടിയാൽ എനിക്ക് ഈ ടെക്നോളജിയൊക്കെ പഠിക്കാം. ഞാൻ ഈ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് ഈ മനുഷ്യരെ കാണുന്നതാണ്. അതായത് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ കോപ്പിയറുമായി, ഫോട്ടോ കോപ്പി മെഷീൻസുമായി, പ്ലോട്ടേഴ്സുമായി, അതോടൊപ്പം തന്നെ അല്പം ചെറിയ തോതിൽ കമ്പ്യൂട്ടർ പ്രിന്റേഴ്സുമായി, മണി കോയിൻ എണ്ണുന്ന മെഷീനുമായി, പണം എണ്ണുന്ന ബാങ്ക് ആ മെഷീനുമായി, ഇതൊക്കെ കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് ഈ ടെക്നോളജി ഒന്നും പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്നില്ല. അപ്പോ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പലരും വരുന്ന സമയത്ത് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, അയ്യോ സാറേ 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 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ചാകാൻ തയ്യാറാവും. കുറച്ച് കഴിഞ്ഞ് ടെക്നോളജി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ സംഭവമൊക്കെ ഒന്നൊക്കെ മാറിയിട്ട് അവരുടെയൊക്കെ അവരുടെ രീതി വേറെ രീതിയിലേക്ക് മാറും. അപ്പോ പലപ്പോഴും ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് ജീവിതത്തിലൊരു മൈൻഡ് സെറ്റ് തന്നെ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ കർത്താവിൽ ഒരിക്കലും വരുന്നവൻ ഇതേ രീതിയിലാണ് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗമിക്കാം, എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാന്ന് ഈ പറയുന്നത്. പക്ഷെ കർത്താവ് നോക്കുന്ന നേരെ അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ കർത്താവ് അവിടെ കാണുന്ന ചിന്ത, ഞാൻ എന്റെ ഊഹം പറയുകയാണ്, ഈ ടെക്നോളജി ഒക്കെ ഞാനൊന്ന് പഠിച്ചാൽ 5 കൊണ്ട് 5000 പോറ്റുന്ന പരിപാടി ഭയങ്കര സംഭവമാട്ടോ. ഞങ്ങളുടെ ശാസ്ത്രിമാരോ ഞങ്ങളുടെ ആരും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഗമാലിയലിന്റെ ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഈ സാധനം ഇല്ല. ഈ സാധനം ഒന്ന് പിടിച്ചാൽ കിട്ടിയാൽ പിന്നെ ഈ ഞങ്ങളുടെ ഡോക്ടർമാരൊന്നും ഇതേപോലെയല്ല രോഗികളെ സ്വാക്കുന്നത്, വേറെ രീതിയിലൊക്കെ മരുന്നും അതും ഇല അതച്ചു കൊടുക്കുക, വേര അതച്ചു കൊടുക്കുക. പക്ഷെ ഇവന്റെ രീതി വേറെ ടെക്നോളജിയാ. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റിയ കാര്യം ഉഷാറായി നമുക്ക് നല്ല ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ പല ബ്രാഞ്ചുകൾ, ഒന്ന് ഒരു ബ്രാഞ്ച് ജെറുസലേമില്, മറ്റത് യഹൂദിയായില്, പിന്നെ പറഞ്ഞ ശമരിയായില്, പിന്നെ അടുത്തത് ജോർദാനില്, പിന്നെ അടുത്തത് അങ്ങനെ എല്ലായിടത്തും അതിന്റെ ഫ്രാഞ്ചൈസിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഒക്കെ നല്ല സംഭവമാണ്. ഇവനെ ഒന്ന് ഇവന്റെ കൂടെ ഒന്ന് കൂടണം. ഉടനെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിനക്ക് ഫ്രാഞ്ചൈസി ഉണ്ടാക്കാൻ തൈപ്പ് എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് തലചാറ്റം പോലും ഇടയില്ല, എന്റെ ചിന്ത മുഴുവൻ നിന്റെ ചിന്തയല്ല, നിന്റെ ഇഷ്ടം ചെയ്യലല്ല, എന്റെ ചിന്ത മുഴുവൻ നിങ്ങളെ മരണമുള്ള നിങ്ങളെ പിശാച് പിടിച്ചിട്ടിരിക്കുന്ന നിങ്ങളെ ദോഷന്മാരാക്കി മാറ്റിയ നിങ്ങളെ ഇതാ അവിടെ നിന്നൊക്കെ സ്വതന്ത്രമാക്കി പിതാവിങ്കിലേക്ക് അടുപ്പിക്കുക. എന്നിട്ട് നീ ചിന്തിക്കുന്നത് ഒന്നും എന്റെ കയ്യിലില്ല, അത് തരാനും ഞാൻ പോകുന്നില്ല. ഇതാ കർത്താവ് പറയുന്നത്. അപ്പോ ഇത് കാരണം മനുഷ്യന്റെ ഹൃദയം സകലത്തിലും കാപട്യം ഏറിയതാ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളത് എന്താണെന്ന് കർത്താവിന് സ്വയമേ അറിയാവുന്നത് കൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം ഈ മനുഷ്യരുടെ ഹൃദയം വളരെ കാപട്യമാണെന്ന് കർത്താവിന് അറിയാം. നമ്മുടെ എല്ലാവരുടെയും കാര്യം ഈ പറയണേ. അപ്പൊ ഇതിനെല്ലാം പരിഹാരം പുതിയ ഹൃദയമാണ്. പുതിയ ഹൃദയം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് ചിന്തിച്ചു, ഒരു മനുഷ്യരിലെ 3 ഹൃദയം. അപ്പോ ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുക, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും കയറുക, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇക്കാര്യങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇത് എന്തിനാ ഞാൻ അറിയണേ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. അപ്പോ നമ്മുടെ ബലഹീനതകൾ നാം അറിയണം, എങ്കിലേ ആ ബലഹീനതയെ ജയം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് ചിത്രങ്ങളിലൂടെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്കിലേ ഓ ലോർഡ് ഐ ലവ് യു, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അതിന്റെ ആഴത്തിൽ മനസ്സിലാവുകയുള്ളൂ. ഓ ലോർഡ് ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കഴിഞ്ഞ സന്ദേശത്തിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ച ആ ഒരു സംഭവം നമുക്ക് കാണാം. മനുഷ്യരിലെ 3 ഹൃദയങ്ങളെ നമുക്ക് കാണാം. ദാ മനുഷ്യന്റെ 1 ഹൃദയം നമ്മൾ ആദ്യം കണ്ട മനുഷ്യൻ, അത് നമുക്ക് പരിചയമുള്ള ആ ഹൃദയമാണ്. ഡോക്ടർമാര് ഒക്കെ കൈകാര്യം ചെയ്യുന്ന, ഭൂമിയിലെ ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്ന ആ ഹൃദയമാണ്. അത് നമ്മളുടെ ആ ചെസ്റ്റിന്റെ ഏകദേശം സെൻട്രലായിട്ട് ഇടതുഭാഗത്തായിട്ട് ഇരിക്കുന്നു. എന്നാല് മറ്റൊരു ഹൃദയത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഹൃദയമാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്ന സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് പറയുന്ന ഹൃദയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ജീവിതത്തിൽ വരുന്ന സകലതും അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇനി ആ ഹൃദയം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം പറയുന്നത് കല്ലായി പോയി, ദൈവം സൃഷ്ടിച്ചപ്പോ അത് വളരെ പ്യുവർ ആയിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം മനുഷ്യനെ നിഷ്കളങ്കനായി നേരുള്ളവനായി സൃഷ്ടിച്ചു, ഇപ്പോഴോ വളരെ സൂത്രൽ അന്വേഷിച്ചു പോവുകയാണ്. സഭപ്രസംഗം 7:29 അവന്റെ ഹൃദയം ഈ ഒരു പരുവത്തിലായി, കല്ല് പരുവത്തിലായി. എന്താണത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പർപ്പസുമായി ബന്ധപ്പെടണം. മനുഷ്യന്റെ പർപ്പസ് എന്ന് പറയുന്നത് കിങ്ഡമാണ്, കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. അതായത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴണം. ദൈവത്തിന്റെ ആ മാനേജറായി, ഭൂമിയുടെ മുകളിലുള്ള മാനേജറായിട്ടാണ് അവനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 1:26 പറയുന്നത്. നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപം, നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, ആർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ ഭൂമിയെ വാഴണമെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥനായ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ചിന്തകൾ പ്രാപിക്കണം. ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുക്കും. എഴുതിയിട്ട് അത് മനുഷ്യന്റെ മനസ്സിൽ, അതാണ് എക്സിറ്റ്. ഹൃദയത്തിന്റെ എക്സിറ്റ് ആണ് മനസ്സ്. അപ്പൊ തന്നെ ഭൂമിയിൽ നിന്നുള്ള എൻട്രൻസും കൂടിയാണ്, കൊച്ചു എൻട്രൻസ്. വലിയ എൻട്രൻസ് വേറെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയുള്ളൂ. അപ്പോ ആ എക്സിറ്റിലൂടെ ഭൂമിയിലേക്ക് അത് ഡെലിവറി ചെയ്യണം. അപ്പോ അതിന് തക്കവണ്ണം ദൈവം എഴുതി കൊടുക്കുന്ന പുസ്തകത്തിന് തുല്യമാണ് മനുഷ്യന്റെ ഹൃദയം. അങ്ങനെയൊരു ഹൃദയമാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ കാണുന്നത് അങ്ങനെയൊരു ഹൃദയമാണ്. പക്ഷേ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? പിശാച് മനുഷ്യനെ ചതിച്ച്, ഹവ്വയെ ചതിച്ചു എന്ന് വചനം പറയുന്നു. ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ, അങ്ങനെ മനുഷ്യനെ ചതിച്ചിട്ട് ആ ദൈവം എഴുതി കൊടുക്കുന്ന ആ പുസ്തക തുല്യമായ മനുഷ്യന്റെ ഹൃദയം അങ്ങ് കല്ലാക്കി മാറ്റി. ഇതാ അതങ്ങ് കല്ലാക്കി മാറ്റി. ഇനി അവിടെ ദൈവത്തിന് എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അതിന് പരിഹാരമായിട്ട് ദൈവം കാൽവരി കുറിച്ചിൽ കർത്താവ് യേശുവിനെ യാഗമാക്കി പുതിയ സൃഷ്ടികർമ്മം നടത്തിയിട്ട് ആ പുതിയ സൃഷ്ടികർമ്മത്തിലൂടെ നമ്മുടെ ഉള്ളിൽ തരുന്ന പുതിയ ഹൃദയം, അതാണ് നിങ്ങളെ കാണുന്ന ഈ മൂന്നാമത്തെ ഹൃദയം. ആ മൂന്നാമത്തെ ഹൃദയം, അതിലൂടെ ദൈവം എഴുതുകയും തുടർന്ന് ആ പുതിയ ഹൃദയത്തിലൂടെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നിധകൾ മനുഷ്യന്റെ ശരീരത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ആ പുതിയ ഹൃദയത്തിന്റെ ഉദ്ദേശം. ഇന്നൊരു മനസ്സിലാക്കുക, പഴയ ഹൃദയം ദൈവത്തിന് കാര്യങ്ങൾ എഴുതി കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പിശാച് മാറ്റിക്കഴിഞ്ഞു. പഴയ നിയമത്തിൽ ഈ പുതിയ ഹൃദയം ഇല്ലാത്തത് കൊണ്ട്, ഈ പഴയ ഹൃദയത്തെ, അത് തിന്മ നിറഞ്ഞ ഹൃദയമായതുകൊണ്ട് അതിൽ നിന്ന് തിന്മ നിറഞ്ഞതൊന്നും പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണം ന്യായ പ്രമാണം കൊടുത്തു. ഒരു വേലിക്കെട്ട് പോലെ ന്യായ പ്രമാണം കൊടുത്തു. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് ആ വേലിക്കെട്ട് കൊണ്ട് അതിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, ജഡത്താലുള്ള ബലഹീന നിമിത്തം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെയല്ല പണി നടത്തുന്ന പ്രധാനമായും ദൈവം പുതിയൊരു ഹൃദയം മനുഷ്യന് കൊടുക്കുകയാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനിലെ ഹൃദയം, ദൈവാനുരൂപമായ ഹൃദയം, ആ ഹൃദയത്തെ എടുത്ത് ധരിക്കുക, അല്ലെങ്കിൽ പുതു മനുഷ്യനെ എടുത്ത് ധരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം മാറുന്നതിന് ഏറ്റവും ആവശ്യമായ കാര്യം. ആരോ ചില വ്യക്തിത്വങ്ങളൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ എന്നെ വിളിച്ച് ചോദിച്ച ഒരു കാര്യം വാട്സപ്പിലൂടെയാണെന്ന് തോന്നുന്നു, ദേവദാസനെ, ആത്മാവിന്റെ നിയമം, മനുഷ്യന്റെ ആത്മാവിന്റെ നിയമത്തിൽ ജീവിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എല്ലാവരും പറയുന്നുണ്ടെന്ന്, എല്ലാവരും ഒന്നും പറയുന്നില്ല, ആദ്യം തിരുത്തട്ടെ, വളരെ കുറച്ച് പേരെവിടെയെങ്കിലും പറയുന്നെങ്കിലേ ഉള്ളൂ. ഇനി രണ്ട്, ആത്മാവിന്റെ നിയമത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. ഇതേ കേട്ടോ, ഇങ്ങനെ ആത്മാവിന്റെ നിയമത്തിൽ ജീവിക്കുക, പുതിയ സൃഷ്ടിയെ എടുത്ത്, അല്ലെങ്കിൽ ആ പുതിയ ഹൃദയത്തെ കൊണ്ടുവന്ന് പഴയ ഹൃദയത്തെ നീക്കിക്കളയുക, ഇതിലൂടെ മനുഷ്യന് ജയകരമായൊരു ജീവിതം നയിക്കുവാൻ കഴിയും. അല്ലാതെ പഴയ ഹൃദയത്തെ വെച്ചുകൊണ്ട് ജയകരമായ ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ജയകരമായ ജീവിതം തരില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ കടൽ തീരത്തെ വീട് കെട്ടുന്ന ആ ഒരു രീതിയായിരിക്കും ഇത്. കണ്ടോ, കടൽ തീരം നിങ്ങൾക്കൂടെ കാണാം. ദാ ഈ കടലിന്റെ തീരമാണ് നമ്മുടെ മനസ്സ്. പിന്നെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഈ കടലാണ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കടൽ, അതുകൊണ്ട് എഴുതിയേക്കണുണ്ട് ഹാർട്ട്. കടലിന്റെ തീരമാണ് നമ്മുടെ മനസ്സ്. ഈ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങള് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പലതും പണിയുന്നത് ഇതാ ഈ തീരത്തിലാണ്. കാരണം ഈ കടലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. കടലിന്റെ ഉള്ളിൽ നമ്മൾ പണിയാറില്ല. നമ്മൾ പണിയുന്നത് എവിടെയാണ്? ഈ തീരത്താണ്. കണ്ടോ, തീരത്ത് പണിയുന്നുണ്ടോ? ഒരപ്പനും മോനും കൂടെ മൺവീട് ഉണ്ടാക്കി പണിയും, മൺവീട് പണിയുക, പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇതാ വേറെ സ്ഥലത്ത് മക്കൾ പണിയുന്നു. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇതാ കുറച്ച് കഴിയുമ്പോൾ വേലിയിറക്കം വരുമ്പോൾ അവിടെ പണിയും. വേലിയേറ്റം വരുമ്പോൾ ഇതാ തിരമാലകൾ വന്ന് അതിനെ എടുത്ത് അടിച്ചുകൊണ്ട് പോകുന്ന ആ പണിതെല്ലാം ഇല്ലാതെയാവുന്നു. അപ്പോ ഇതേപോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നാം പണിയുന്നത് പലതും. കാരണം ആ ഹൃദയം നമ്മളെ ചതിക്കുന്ന ഹൃദയമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതായത് നമ്മുടെ ഹൃദയം നമ്മളെ ചതിക്കുന്നു. നമ്മുടെ ഹൃദയം നമ്മളെ ചതിക്കും. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ പണിയാതെ എല്ലാം പുതിയ ഹൃദയത്താൽ പണിയുന്നവരായി നാം തീരും. പഴയ നമ്മളെ ചതിക്കും. നമ്മൾ പണിത് കയറി വരുന്നു, ഇത് എടുത്തോണ്ട് പോകും. പണിത് കയറി വരുന്നത് എടുത്തോണ്ട് പോകും. ഇതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കും, ഞാൻ നമ്മൾ ചതിക്കുന്ന എന്താണ് ഇപ്പൊ ഉറപ്പ്? എഫേസ്യ ലേഖനം 4:22 22 എഴുതിയിരിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, നിങ്ങളുടെ കാണാം, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോ ഈ മനുഷ്യൻ എന്താ ചെയ്യുക? അവൻ ചതിക്കും, നമ്മളെ ചതിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ മനുഷ്യൻ നമ്മളെ ചതിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് മനുഷ്യൻ? നമ്മൾ തന്നെ ആണ് ആ സാധനം. ചതിക്കുന്ന ആ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയമാണ് ഈ ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യൻ. അവൻ അതിനെയാണ് നാം ഞാനെന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളെ ചതിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ചതിക്കുന്നത് നമ്മൾ തന്നെയാണ്. ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ പണിതെടുക്കാനല്ല പറഞ്ഞു, ഉപേക്ഷിക്കാനാ പറഞ്ഞേ. അപ്പൊ നമ്മള് നമ്മളെ സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ നമ്മളെ തന്നെയാണ് ചതിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. ഈ പുതു മനുഷ്യന്റെ ഉള്ളിലാണ് പുതിയ ഹൃദയം. ഈ പുതു മനുഷ്യന്റെ ഉള്ളിലാണ് പുതിയ ഹൃദയം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രോസസ് നമുക്ക് വേണം. ആദ്യം തന്നെ മനസ്സിലാക്കണം, ഞാനെന്ന് ഉപയോഗിക്കുന്ന ഞാൻ എന്നെ ചതിക്കുന്നവനാണ്. ഞാൻ അറിയുന്നില്ല അത്. ഞാനെന്ന് ഉപയോഗിക്കുന്ന ഞാൻ എന്നെ ചതിക്കുന്നവനാണ് എന്നുള്ള ബോധം അവനവന് വേണം. ഒരുപക്ഷെ ഇതൊരു അതിശയമായിരിക്കും നിങ്ങൾക്ക്. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ കാണണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു തലത്തിലാണ് ആയിരിക്കുന്നത്. ഈ മനുഷ്യൻ അവൻ തന്നെ തന്നെ ആക്രമിക്കുന്നു. മാൻ അറ്റാക്സ് ഹിംസെൽഫ്. അവൻ തന്നെ തന്നെ ആക്രമിക്കുന്നു. മാൻ ബൗണ്ട് ഹിംസെൽഫ്. അവൻ തന്നെ തന്നെ ബന്ധിക്കുന്നു. മാൻ ഡിഫൈൽസ് ഹിംസെൽഫ്. അവൻ തന്നെ തന്നെ മലിനമാക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനാണ് നാം, പക്ഷെ നാം അറിയുന്നില്ല. കാരണം ആ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നാം നമ്മെ തന്നെ നശിപ്പിക്കും. വി ഡിസ്ട്രോയ് അവർ സെൽഫ്. നാം നമ്മെ തന്നെ. കാരണം ഇതിന്റെയൊക്കെ കാരണം ചതിമോഹങ്ങളെ വഷളായി പോയ നമ്മളെ ചതിക്കുന്ന ഒരു മനുഷ്യനാണ് നാം. പക്ഷെ ആ നമ്മെ നമുക്ക് കാണാൻ വയ്യ. നാം ചിന്തിക്കുന്ന നാം അല്ല യഥാർത്ഥത്തിൽ നാം. കാണാൻ കഴിയാത്ത ഒരു നാം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളിലുണ്ട്. അതിനെ ബൈബിൾ നമുക്ക് കാണിച്ചു തന്നു, ചതിമോഹങ്ങളായ വഷളായി പോയ പഴയ മനുഷ്യൻ. പക്ഷെ നമ്മുടെ ചിന്തയിൽ നാം നമ്മെ ചതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ബൈബിളിന്റെ ചിന്തയിൽ നമ്മൾ ചതിയര, നമ്മളെ തന്നെ ചതിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ്. ഇച്ചിരി സമയം എടുത്താലേ പറഞ്ഞു തരാൻ പറ്റൂ. പ്രാക്ടിക്കൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് വരാം. പ്രാക്ടിക്കൽ അനുഭവം. ഒരിക്കല് ഒരു വ്യക്തി എന്നെ വിളിച്ചു. ആ വ്യക്തി എന്നെ വിളിച്ച് എന്റെ കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട എന്റെ കീഴിൽ നിൽക്കേണ്ട ഒരു വ്യക്തി. സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ചില വാക്കുകൾ ഇങ്ങോട്ടേക്ക് എനിക്ക് എന്റെ ചെവിയിലൂടെ എന്റെ ആ ഹൃദയത്തിലേക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പൊ പറയുന്ന വാക്കുകൾക്ക് അതനുസരിച്ച് നമ്മൾ ഉത്തരം കൊടുക്കണം. അപ്പൊ മൂഢത്തരം പറഞ്ഞാൽ ആ മൂഢത്തരത്തെ സപ്പോർട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ അതനുസരിച്ച് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ പോലും അറിയാതെ ആ വ്യക്തി പറഞ്ഞതനുസരിച്ച് ഞാൻ ഉത്തരം കൊടുക്കുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തി ചൂടാകുന്നതിനനുസരിച്ച് ഞാനും ചൂടായിക്കൊണ്ടിരുന്നു. ആ വ്യക്തി സ്വരം ഉയർത്തുന്നതിനനുസരിച്ച് ഞാനും സ്വരം ഉയർത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ താഴെ വെച്ചു. ദാ വൈഫും കുഞ്ഞും ഭക്ഷണം കഴിക്കാതിരിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവർ ചോദിച്ചു ആരാ വിളിച്ച്. ഞാൻ പറഞ്ഞു ഇന്ന ആളാ. കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഉള്ളിലെ ചതിക്കുന്ന മനുഷ്യന്റെ ഭാഗത്തു നിന്ന് പലതും 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 ആ സമയം എന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു. അങ്ങനെ അതെന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നപ്പോ അത് എന്നെ ബലഹീനനാക്കി മാറ്റി. കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, അതായത് വായിലൂടെ കഴിക്കുന്നതല്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് വായിലൂടെ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, ഞാൻ പോലും അറിയാതെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് എന്റെ ഹൃദയത്തെ തുറന്ന് ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അവരത് അറിഞ്ഞോണ്ടൊന്നുമല്ല. അത് പുറത്തുള്ള ഒരു വ്യക്തിയുടെ വാക്ക്, ആ വാക്കുപയോഗിച്ച് എന്റെ ഹൃദയത്തെ തുറന്ന് ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ആ തിന്മയായതിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ അശുദ്ധനാവും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചൊറിയുന്ന ടൈപ്പ് വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഒരാത്മീകനെങ്കിൽ അതിനുത്തരം കൊടുക്കാതെ വായടച്ചിരിക്കും. പക്ഷേ അത് കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബിസിനസിന്റെയൊക്കെ ലെവലിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വായടച്ചിരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ സംസാരിക്കേണ്ടി വരും. ആ സമയങ്ങളിൽ പലപ്പോഴും നമ്മളുടെ മേലുള്ള ആ കൺട്രോള് നമ്മൾ മറന്നുപോകും. കാരണം നമ്മളുടെ ബലഹീനമായ അവസ്ഥ അതാണ്. കാരണം കടൽ തീരത്തെ ആ വീട് പോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ, ക്രിയേറ്റീവ് തോട്ട്സ് എന്നാ പറയുന്നത്, മനസ്സിലെ ചിന്തകൾക്ക്. അത് കടൽ തീരത്തെ ആ മനസ്സുപോലെയാണ്, കടൽ തീരത്തെ ആ മനസ്സുപോലെയാണ്, സോറി, കടൽ തീരത്തെ ആ വീട് പണിയുന്ന കൺസ്ട്രക്ഷന്റെ അവസ്ഥയാണ്. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം ആയിരിക്കണം. കാരണം ഏത് സമയവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചിന്തകൾ കടന്നു വന്ന് നമ്മളുടെ പണിയെ പൊളിച്ചു കളയും. ചതിമോഹങ്ങളായി വഷളായി പോകുന്ന ഒരു ക്രമീകരണമാണ് അവിടെ കാണുന്നത്. ചതിമോഹങ്ങളായി വഷളായി പോകുന്ന ഒരു ക്രമീകരണം. നമ്മളെ ചതിക്കുകയാണ്, നമ്മുടെ അകത്തുള്ള ചിന്തകൾ നമ്മളെ ചതിക്കുകയാണ്. ഇത് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. മറ്റൊരു പ്രാക്ടിക്കൽ ഇൻസിഡന്റ് കൂടി ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം ഞാന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് ദൂരെ ഒരു പട്ടണത്തിൽ പോയി. ഞങ്ങളുടെ വാനില് ഒരു 5 വലിയ മെഷീനും 2 ചെറിയ മെഷീനും ലോഡ് ചെയ്തു. ഓരോ മെഷീനും ടയർ ഉള്ളതാണ്, ഒരു 200-250 കിലോ വരും. വാനില് ലോഡ് ചെയ്ത് അദ്ദേഹം വണ്ടി ഓടിക്കുക, ഞാൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതെല്ലാം പുറകിൽ കെട്ടിയിട്ടുണ്ട്, പക്ഷെ ടയർ ഉള്ളത് കൊണ്ട് ഓരോ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാനിലും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ പുള്ളിക്കാരൻ ഇച്ചിരി ബ്രേക്ക് പിടിക്കുന്നത് ഇച്ചിരി കടുപ്പമായിട്ടാ. അപ്പോ വാനിന്റെ ഫ്രണ്ടില് സ്റ്റീറിംഗ് റൂം ഉണ്ട്, ഡ്രൈവ് ചെയ്യേണ്ട റൂം. ബാക്കിലാണ് അതിന്റെ ലഗേജ് റൂം. ഓളോടെ എല്ലാവരും ഇതേപോലെ തന്നെയാണ്. ഇത് ട്രക്കാണ്, മറ്റത് വാനാണ്. അപ്പോ ഇതിന്റെ ഇടയിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുമ്പോ ഈ പുറകിൽ ലോഡ് ചെയ്തിരിക്കുന്ന മെഷീൻ, അത് ഏകദേശം ഒരു 1.5-1.5 ടണ്ണുണ്ട്, അത് വന്ന് ഫ്രണ്ടിലേക്ക് വന്നങ്ങനെ ഇടിക്കും. അപ്പോ ഇതാ ഞങ്ങളുടെ ഇടയില് ആ സ്റ്റീറിംഗ് റൂമിന്റെയും ആ ലഗേജ് റൂമിന്റെയും ഇടയില് ഇതാ ഇതേ ഇതിന്റെ ഉള്ളില് ഒരു ചെറിയ ഒരു പാർട്ടീഷൻ ഉണ്ട്. അത് സ്ക്രൂ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്ന പാർട്ടീഷനാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 1.5-1.5 ടണ്ണ് ലോഡ് വന്ന ഈ വോളായിട്ട് ഇടിക്കുകയും വോള് മറിഞ്ഞ് ഈ മെഷീൻ നമ്മുടെ മേത്തേക്ക് വന്ന് വീഴും. മെഷീൻ നമ്മുടെ മേത്തേക്ക് വന്ന് വീഴും. അങ്ങനെ നമ്മുടെ മേത്തേക്ക് ഒന്ന് വീണാ പിന്നെ നമ്മളെ കാണാൻ പോലും കിട്ടത്തില്ല, നമ്മൾ മരിച്ചു പോകും അതോടുകൂടെ. അത്രയ്ക്കും കനമുള്ള മെഷീൻസ് ആണ്. ഇതേപോലെ നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, വീട്ടിലുള്ളവർ, ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ആത്മസംയമനം ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള, ശാസ്ത്രത്തിന്റെ ഭാഷ പറഞ്ഞ സബ്കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിലുള്ള ചിന്തകൾ, ഇപ്പൊ ഞാൻ കാണിച്ചതിനനുസരിച്ച് കടലിലെ തിരമാലകൾ നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കയറി വന്നിട്ട് നമ്മളുടെ പണിയെ നശിപ്പിച്ചു പോയി. ഇനി തിരുവചനത്തിൽ നിന്നൊരു എക്സാമ്പിൾ പറയാം. ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവണ്ണം ഹൃദയമുള്ള ദാവീദ് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് പുള്ളിക്കാർ യുദ്ധത്തിനൊന്നും പോകാതെ തന്റെ പടയാളികളെ വിട്ട് താൻ ആ മട്ടുപ്പാവിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ന്യായപ്രമാണമൊക്കെ ഉള്ള ആളാ, വ്യഭിചാരം ചെയ്യുന്നതൊക്കെ അറിയാം, എല്ലാം അകത്തുണ്ട്, പക്ഷേ ദാ ദൂരെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ അതും ഒരു സന്ദേശമാണ്. അതും ഒരു സന്ദേശമാണ്. ഇതാ ഞാൻ എന്റെ കീഴിലുള്ള ഒരു വ്യക്തി എന്നോട് വേറെ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, ബിസിനസ് പരമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ, അതിനൊത്തവണ്ണം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ചതിക്കുന്ന ആ പഴയ ഹൃദയത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം ആ വാക്കുകൾക്ക് കഴിഞ്ഞു. ഇതേപോലെ ദാവീദിന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ആ സ്വഭാവത്തെ, ആ വ്യഭിചാര സ്വഭാവത്തെ ഉണർത്തി കർത്താവ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഹൃദയം സകല കാപട്യവും നിറഞ്ഞത്, എല്ലാ അശുദ്ധിയും കൊലപാതകവും വ്യഭിചാരവും പിന്നെ അതെല്ലാം ഹൃദയത്തിന്റെ അകത്തുണ്ട്. ഇതിനെ ഉണർത്തിയെടുക്കുവാൻ അതിന് കഴിഞ്ഞു. അവിടെ ന്യായപ്രമാണ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണം പരാജയപ്പെട്ടു. ദാവീദ് ഇതാ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി ആ സ്ത്രീയുമായി ശയിച്ചു. ഇവിടെ എല്ലാം കാണുന്ന നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് അനുസരിക്കാൻ ആഗ്രഹമുണ്ട്, അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അതായത് ഈ ജഡത്തിന്റെ ചിന്തകൾ ലോഡ് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. ന്യായപ്രമാണത്തിന് സാധിച്ചിട്ടില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇനിയും ബൈബിളിൽ നിന്ന് അടുത്തൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും. ഇതാ റോമലേഖനം 7-ാം അധ്യായം. അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോ, പതിനാലാം വാക്യം അതിന് വായിക്കാം. ന്യായപ്രവണ ആത്മീയെന്ന് ഞാൻ അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. ഞാൻ ദാസനാണെന്നാ പറയുന്നത്, ദാസൻ. എന്തിന്റെ ദാസൻ? എന്റെ മുതലാളിയുടെ പേരെന്താണ്? പാപം. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇതാണ് വിഷയം. എന്താ വിഷയം? ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇതാണ് വിഷയം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനത്രേ ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നത്, എന്റെ മനസ്സിൽ ഇച്ഛിക്കുന്നത് ഒന്നാണ്, പക്ഷെ പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. മനസ്സിലായോ? നമ്മുടെ ബലഹീനത ഇച്ഛിക്കുന്നത് ഒന്നാണ്, ഇച്ഛിക്കുന്നത് എവിടെയാ? നമ്മുടെ മനസ്സിൽ. പ്രവർത്തിക്കുന്നത് വേറെ ഒന്നാണ്. പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണ്? പ്രവർത്തിക്കുന്നതോ ഹൃദയത്തിൽ നിന്ന്. ഹൃദയത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഹൃദയത്തിലുള്ള അറിയാൻ പറ്റുമോ? അറിയുന്നില്ല. ഞാനതിനെ അറിയുന്നില്ല. സഹോദരങ്ങൾ, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ഞാനവിടെ നിൽക്കട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. വളരെ ബലഹീനമായൊരു വാക്കല്ലേ ആ പറയുന്നേ? ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇതാ എന്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയോട് ബിസിനസ് പരമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അപ്പോൾ ഞാൻ അറിയുന്നില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ. ഇവിടെ പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രയേ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, തന്റെ ആ ജീവിത അനുഭവമാണ് അദ്ദേഹം അവിടെ നോട്ട് ചെയ്യുന്നത്. അതിന്റെ 17-ാം വാക്യം ആകെ അത് അതിന്റെ ഇവിടെ പറയാണ്, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ ഇച്ഛിക്കാത്തതിനത്ര ഞാൻ ചെയ്യുന്നത്, ആകെയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം മാത്രേ. ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പൊ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ഒരു മണ്ഡലം നമ്മുടെ അകത്തുണ്ട്. ഇവിടെ പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഈ ഒരു അനുഭവം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി കൊള്ളണം. അതിന്റെ പതിനഞ്ചാം വാക്യം ഒന്നൊരു വാക്യാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇവിടെ എത്ര ഞാനെ കാണാം നിങ്ങൾക്ക്. ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു ഞാനുണ്ട്. ഞാൻ അറിയാതെ തന്നെ എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഞാനുണ്ട്. ഈ ഒരു ഭാഗം മനസ്സിലാക്കുക. ഇദ്ദേഹം പറയുന്ന രണ്ട് ജ്ഞാനികൾ, അറിയാതെ പ്രവർത്തിക്കുന്ന ഞാനാണ് നമ്മുടെ ഹൃദയം, അതറിയുന്ന ഞാനാണ് നമ്മുടെ മനസ്സ്. ഇത്തിരി ടഫാണ് നിങ്ങൾക്ക് തോന്നിയാലും ചിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ മനസ്സിലാവും. ഇത് രണ്ടും ഒരു ഞാന്റെ ഭാഗങ്ങളാണ്, ഒരു മനുഷ്യന്റെ ഭാഗങ്ങളാണ്. ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പൊ ഈ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അത് ഹൃദയമാണ്. ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നത് അത് മനസ്സാണ്. ഒരു കാര്യം മനസ്സിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. കാരണം മനസ്സാണ് മനുഷ്യന്റെ കണ്ണ്. ഈ ഒരു ഭാഗം ഓടെ വയ്ക്കുക. ഇനിയും നമ്മൾ പലതും ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ, മനസ്സിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. പല രീതിയിൽ മനസ്സിലാക്കിയാലേ നമ്മുടെ ഉള്ളിൽ ഇത് മനസ്സിലാകുള്ളൂ. ഹൃദയത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ്, അതിൽ മനസ്സും ഹൃദയവും, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഭാഷ പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദ മൈൻഡ്, ദ ഐ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്. ശ്രദ്ധിച്ചേ, ഇത് സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന വലിയ ഐസ് മലയാണ് ഈ കളി കാണുന്നത്. ഈ ഐസ് മലയിൽ, ഇതിന്റെ മുകളിൽ ഈ കാണുന്ന ഭാഗം, ഇതാണ് മനുഷ്യന്റെ മനസ്സ്. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കും ഇത് വലിയൊരു മലയാണല്ലോ കാണുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ ഇത് ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ അവിടെ കാണുന്നുള്ളൂ. നിങ്ങൾക്കിനി ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ വീട്ടില് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിട്ട് വെള്ളത്തിലിടുക. ഐസ് ക്യൂബ് എടുത്ത് വെള്ളത്തിലിടുമ്പോ ആ വെള്ളത്തിന്റെ അടിയിൽ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ആ വെള്ളം ഒരു കളർ, എന്തെങ്കിലും കളർ കലക്കി കഴിഞ്ഞാല് അതിന്റെ അടിയിലേക്കുള്ള ഐസ് ക്യൂബിന്റെ ഭാഗം നിങ്ങൾ കാണത്തില്ല. ട്രാൻസ്പെറന്റ് ആയി കാണാൻ പറ്റും, പക്ഷേ ഒരു എന്തെങ്കിലും കളർ ഇട്ടെങ്കിൽ നിങ്ങൾ അടിയിലേക്കുള്ളത് കാണത്തില്ല, മുകളിലുള്ളത് മാത്രമേ കാണുള്ളൂ. അവന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വലിയ ഐസ് മലയാണ് നിങ്ങളെ കാണുന്നത്. ഇനി ഇതുകൊണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ മനസ്സാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അറിയുന്നില്ല. അതായത് ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ അറിയുന്നില്ല എന്നുള്ള സെക്കൻഡ് പാർട്ടാണ് ഈ മനസ്സ്. ഞാൻ അറിയുന്നില്ല. കൂടെ വരണേ. ഐസ് മലയൊക്കെ കാണുമ്പോൾ വലിയ താല്പര്യമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ അറിയുന്നില്ല. അപ്പൊ അറിയുവാനുള്ള പാർട്ടാണ് ഈ മനസ്സ്. ഈ മനസ്സിനെയാണ് ഇനി ഇത് അടുത്ത ഭാഗം പറയുന്നത്. നിങ്ങളുടെ കാണാം, ഈ അടുത്ത ചിത്രം കാണിക്കുക. ഈ ഐസ് മല നിങ്ങൾ കണ്ടു, ഐസ് മലയുടെ അടിയിലേക്കുള്ള ഭാഗം, സമുദ്രത്തിന്റെ അടി കിടക്കുക, കണ്ടോ, സമുദ്രത്തിന്റെ അടി കിടക്കുക. ഈ സംഭവമാണ് ഹാർട്ട്, മനുഷ്യന്റെ ഹൃദയം, ഹാർട്ട്. ഇതിനെ കാണാൻ പറ്റത്തില്ല, ഇതിനെ കാണാൻ പറ്റത്തില്ല. ഈ ഹൃദയത്തെ കാണാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആർ. ഇംഗ്ലീഷിൽ പറയണം ഹൂ ക്യാൻ നോ ഇറ്റ്, അതിനെ ആർക്ക് അറിയാൻ പറ്റും, അതിനെ ആരാഞ്ഞറിയുന്നവനാർ? ഈ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമാണ് ദൈവത്തിന്റെ വചനം പറയും. ഇത് നമുക്കുണ്ട്, ഇതിനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ഇത് നമുക്കുണ്ട്. അപ്പോ ഹൃദയം, ഇനി ഈ ഹൃദയവും മനസ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്, ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്. ഇനി നിങ്ങൾ അടുത്ത് നോക്കിക്കൊള്ളുക, ഇത് നമ്മുടെ ഹൃദയത്തെ കുറിച്ചാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരികയ. ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്, കണ്ടോ? നോക്കിയേ ഈ ചിത്രം നോക്കിയേ. ഹാർട്ട് മൈൻഡ്, മൈൻഡ് എന്ന് പറയുന്നത് കണ്ണാണ്, ഹൃദയത്തിന്റെ കണ്ണ്, ലോകത്തിലേക്കുള്ള കണ്ണ്, ഭൂമിയിലേക്കുള്ള കണ്ണ്, മനസ്സ്. അദൃശ്യമായ കണ്ണ്, ദൃശ്യമായ ഈ കണ്ണല്ല, ദൃശ്യമായ ഈ കണ്ണല്ല, അദൃശ്യ ഈ കണ്ണ് കണക്ട് ചെയ്തിരിക്കുന്ന അദൃശ്യമായ കണ്ണാണ് മനസ്സ്. ഹല്ലേലൂയ. അത് ഹൃദയത്തിന്റെ കണ്ണാണ്, ഹൃദയത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഹൃദയം അദൃശ്യമാണ്, ഹൃദയത്തിലുള്ളത് അറിയാനും പറ്റത്തില്ല. ആർക്കതിനെ ആരാഞ്ഞറിയാൻ കഴിയും? അപ്പൊ ഈ സോള് നമ്മുടെ മനസ്, നമ്മുടെ നമ്മുടെ ദേഹിയിലാണ് ഈ ഹൃദയം ഇരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ എന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ പൗലോസ് ഞാനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നത്, രണ്ട് ഞാൻ അറിയുന്നില്ല. ഇത് മനുഷ്യൻ, ഈ മനസ്സ് കണ്ടോ, ഇതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്, സോറി, ഇതിനെയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് ശാസ്ത്രം പറയുന്നേ. ഈ കാണുന്ന ഹാർട്ട് കണ്ടോ, ഈ ഹാർട്ടിനെയാണ് അൺകോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ശാസ്ത്രം പറയുന്നേ. ഇവിടെ ഉള്ളത് അൺകോൺഷ്യസ് ആണെന്ന് ശാസ്ത്രം പറയുന്നു, കാരണം ഇവിടെ ഉള്ളത് അറിയാൻ പറ്റത്തില്ല. നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, അൺകോൺഷ്യസ് ആണത്. പക്ഷെ അത് ആര് തന്നെയാണ്? അതാണ് യഥാർത്ഥത്തിൽ ഞാൻ, അതാണ് യഥാർത്ഥത്തിൽ ഞാൻ. ഇതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാനാണത് ചെയ്യുന്നേ, പക്ഷെ ഞാനത് അറിയുന്നില്ല. അപ്പോ ആ ഹൃദയത്തിൽ തന്നെ ഇപ്പോ നമുക്ക് രണ്ട് പാർട്ട് അവിടെ ഉണ്ട്. ഒന്ന് അറിയാനുള്ള പാർട്ടും, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്ന പാർട്ടും മറ്റത് ഞാൻ അറിയാത്ത പാർട്ടും. ഒന്ന് ഞാൻ അറിയുന്ന പാർട്ട്, അതാണ് ഈ മനസ്സ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കടൽത്തീരം പോലെ. ഇവിടെ നമ്മൾ പലതും കണക്ക് കൂട്ടും, മനസ്സ്, ഒരു മനുഷ്യൻ പലതും മനസ്സിൽ കണക്ക് കൂട്ടും. പക്ഷേ അകത്തെന്നുള്ള വമ്പൻ നമ്മൾ അറിയാത്ത ചതിക്കുന്ന ഹൃദയത്തിലുള്ളത് കാര്യങ്ങൾ വന്ന് അതിലെടുത്തുകൊണ്ട് പോവാ. കടലിലെ തിരമാല വന്ന് ആ തീരത്ത് ഉണ്ടാക്കിയ ആ വീടിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും ചിന്തിക്കും, ചിന്തിച്ചു കൂട്ടും, പെട്ടെന്ന് ആ ചിന്തയെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാ നിങ്ങൾ പലതും ചിന്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും, വചനം കേൾക്കാനിരിക്കും, ധ്യാനിക്കാനിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. നിങ്ങളുടെ ആ കടൽ തീരമാകുന്ന ആ തീരമാകുന്ന മനസ്സിൽ നിങ്ങളൊരു വീട് കെട്ടിയിട്ടാണ് പ്രാർത്ഥിക്കാനിരുന്നത്. ഇരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് ചിന്ത മാറി വേറെ അങ്ങോട്ടൊക്കെ പോയി. അതിന്റെ അർത്ഥം നിങ്ങൾ വെച്ച ആ മനസ്സിൽ ചിന്തിച്ച ആ വീട്, അതായത് നിങ്ങളിപ്പോ ഓടി ചെന്നിട്ട് ഇതാ എനിക്ക് ഇന്ന വചനം വാഗം ഒന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം എന്ന് പറഞ്ഞാണ് മുട്ടുകുത്തിയത്, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങള് ചെയ്യണമെന്ന് വിചാരിച്ചാണ് മുട്ടുകുത്തിയത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്നത്, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കാനിരിക്കുന്നത്, ഇപ്പോ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് ആഗ്രഹിച്ചെടുത്ത് വേറെടുത്തേക്ക് നിങ്ങളുടെ ചിന്ത പോയി കഴിഞ്ഞു. നിങ്ങൾ വെച്ച വീടിനെ എടുത്തുകൊണ്ട് പോയി. ഏത് ആരാ എടുത്തുകൊണ്ട് പോയേ? ഈ ഹൃദയത്തിലെ ചിന്തകളാണ്, അൺകോൺഷ്യസ് മൈൻഡിലെ ചിന്തകളാണ് അതിനെടുത്തുകൊണ്ട് പോയത്. സമുദ്രത്തിലെ തിരമാല വന്ന് ആ കരയിൽ ഉണ്ടാക്കിയ വീടിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ അകത്തുനിന്ന് ചിന്തകൾ വന്ന്, നമ്മളുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ചിന്തകൾ വന്നിട്ട്, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ചിന്തകൾ വന്നിട്ട് മനസ്സിലെ ചിന്തകൾ എടുത്തുകൊണ്ട് പോവുക, വേറെ വേറെ ചിന്തകളാക്കി മറിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചതിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെയാണ് ബൈബിൾ കല്ലായുള്ള ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന് എഴുതാൻ പറ്റാത്ത രീതിയിൽ അത് കല്ലായി പോയി. ആ ഒരു തലത്തിലേക്ക് മാറിപ്പോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതാ അദ്ദേഹം പറയാണ്, ഞാൻ ചെയ്യുന്നത് അതാണ് ഈ പാർട്ട്, ഹാർട്ട്. ഇതിലൂടെയാണ് ആ ചെയ്യൽ വരുന്നത്, ഇതിലൂടെയാണ് ആ ചെയ്യൽ വരുന്നത്. ഇത് ഭയങ്കര സ്പീഡാണ്, ഏത് കമ്പ്യൂട്ടറിനേക്കാളും ഭയങ്കര സ്പീഡ് ഈ സംഭവത്തിന്. എന്നാൽ ഈ പുള്ളിക്കാരൻ അത്ര സ്പീഡൊന്നുമില്ല, ഇത് കണ്ണാണ്, കണ്ണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റീറിംഗ് റൂമാണ്, കണ്ണാണ്. മനുഷ്യന്റെ ഹൃദയത്തിനുള്ളത് എക്സിറ്റ് ചെയ്യാനുള്ള പുറത്തേക്കുള്ള ആ വാതിലാണ്. പക്ഷെ ഇത് പുറത്തേക്ക് വരുമ്പോ നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഛർദിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും ഛർദിച്ചിട്ടുള്ളവരാണല്ലോ. നിങ്ങൾ ഛർദി അകത്തുനിന്ന് ഛർദിക്കാൻ വരുമ്പോ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വായിൽ പിടിച്ചു നിർത്താൻ പറ്റും. അത് നിങ്ങൾ എത്ര പിടിച്ചു നിർത്താന്ന് നോക്കിയാലോ, അത് ബൈ ഫോഴ്സ് അത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത ന്യായ പ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചിട്ട് നമ്മളൊരു പുതു മനുഷ്യനാക്കി അതിന് പരിഹാരമായി നമ്മളൊരു പുതിയ ഹൃദയം ദൈവം ഒരുക്കി. അവിടെയാണ്, അതിലൂടെയാണ് ആ പരിഹാരം നമുക്ക് ലഭ്യമാകുന്നത്. ആ പരിഹാരത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ അത് ഒരു പോരാട്ടം തന്നെയാണ്, ഒരു ബലാത്കാരം തന്നെയാണ്. നാം ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടുവാനിടയാകണം. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല, ഇത് എന്നെ ബന്ധനാക്കി കളയുന്നു. വിത പോലീസ് പറയണം, ഇത് എന്നെ അങ്ങ് ബന്ധിച്ചു കളയുന്നു. റോമലേഖനം 15 വരുമ്പോ, സോറി, റോമലേഖനം 7 തന്നെ വരുമ്പോ കാണാൻ കഴിയും. അതിന്റെ 21 താഴേക്ക് വായിക്കുകയാണ് ഞാൻ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ വാക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് മനസ്സിലാക്കിയാട്ടെ. ആരാ നന്മയാൻ ഇച്ഛിക്കുന്ന ഞാൻ? ഇവിടെ ഞാനെ രണ്ടായിട്ട് മുറിയുകയാണ്. ഞാൻ ഇതാ കണ്ണാകുന്ന ഞാനും ഹൃദയമാകുന്ന ഞാനും, ഇവിടെ ഞാൻ രണ്ടായിട്ട് മുറിയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഞാൻ രണ്ടായിട്ട് മുറിയാണ്, ഇതാണ് ഞാൻ. പക്ഷെ ഈ ഞാന്, ഈ കംപ്ലീറ്റ് എന്റെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇതെല്ലാം കൂടി ചേർത്ത ഹൃദയമാണ് ഞാന്. പക്ഷെ ഇവിടെ ഞാൻ രണ്ടായിട്ട് മുറിയുകയാണ്. ഇതാ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയാണ് ചെയ്യാനായിട്ട്. അതാരാണ് ആഗ്രഹിക്കുന്നത്? ഈ കോൺഷ്യസ് മൈൻഡാണ് വചനം കേട്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബോധ മനസ്സ്, മലയാളത്തിൽ പറഞ്ഞ ബോധ മനസ്സാണ്. ബോധം, എനിക്ക് ബോധമുണ്ട് കേട്ടോ. അദ്ദേഹമാണ് എന്റെ ഭർത്താവ്, ഇതെന്റെ കുഞ്ഞാണ്, ഇത് എന്റെ ഭാര്യയാണ്, ഇതാണ് എന്റെ പേര്. ഇതൊക്കെ ബോധ മനസ്സ്. ആ ബോധ മനസ്സ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ഞാൻ? കൊച്ചു ഞാൻ, ചെറിയ പാർട്ടേ ഉള്ളൂ. നോക്കിയാ ഈ സമുദ്രത്തിന്റെ മുകളിൽ ഈ ഐസ് മല കുറച്ചെറിയ ഭാഗമുള്ളൂ. നമുക്കൊരു ഷിപ്പിലൂടെ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്ത് വലിയ ഐസ് മലയാ. പക്ഷേ ഇതിന്റെ അടിയിലേക്ക് കിടക്കുന്നത് കണ്ടോ, വമ്പൻ സംഭവം അകത്തെ കിടക്കണേ. അപ്പോ അതാണ് നമ്മളുടെ യഥാർത്ഥത്തിലെ ഞാൻ എന്ന ഭാഗത്തിന്റെ മെയിൻ പാർട്ട് കിടക്കുന്നത്. ആ ഐസ് മലയുടെ മെയിൻ പാർട്ട് അടിയിലേക്ക് കിടക്കുന്നത്, കാണാൻ പറ്റത്തില്ല. ഇതേപോലെ നമ്മുടെ ഹൃദയം എന്ന ആ ഞാന്റെ വലിയ പാർട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അതാലോ വചനം പറയുന്ന അത് ആരാ ഞറിയുന്നവനാര്, സകല തിന്മയും അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ കൊച്ചു പാർട്ടില്, മനസ്സെന്ന കൊച്ചു പാർട്ടില് നമ്മൾ വചനം കേട്ടു, എനിക്ക് അനുസരിക്കണമെന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തു. ആ അനുസരിക്കണമെന്ന് തീരുമാനമൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഇതാ ദൈവത്തിന്റെ വചനം പറയാ, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ടെന്നൊരു പ്രമാണം കാണുന്നു. അപ്പൊ തിന്മ എവിടെ ഇരിക്കണേ? ഇതാ തിന്മ ഇരിക്കണത് ഇതിന്റെ ഉള്ളിലാ. തിന്മയിരിക്കുന്ന ഹൃദയത്തിന്റെ ഉള്ളിലാണ്. തിന്മ എന്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. അപ്പോ എന്റെ ഉള്ളിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. ഈ മനസ്സുകൊണ്ട്, കോൺഷ്യസ് മനസ്സ് അല്ലെങ്കിൽ ബോധ മനസ്സുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നു വചനം കേൾക്കുമ്പോ. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ, എന്റെ ഭർത്താവിന് അടുക്കൽ ചെല്ലുമ്പോ, അദ്ദേഹത്തിന്റെ വായിൽ നിന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോ, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഞാൻ കാണുമ്പോ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇതാ വേറെ ഒന്ന് അദ്ദേഹത്തിന് എതിരെ പൊങ്ങി വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒന്ന് അദ്ദേഹത്തിന് എതിരെ പൊങ്ങി വരുന്നു. സഹോദരിമാരെ, ശരിയല്ലേ? പലപ്പോഴും വചനം കേൾക്കുമ്പോൾ എന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്നൊക്കെ ചിന്തകളകത്തുണ്ട്. നിങ്ങളും നല്ലതായതുകൊണ്ട് അങ്ങനെ ചിന്ത വരുന്നേ. പക്ഷേ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ പറ്റും. അതായത് ഞായറാഴ്ച പ്രസംഗം കേട്ടാൽ തിങ്കളാഴ്ച മാക്സിമം പോയാൽ ചൊവ്വാഴ്ച കൂടി പറ്റും. ബുധനാഴ്ച മുതൽ പറ്റൂ. ബുധനാഴ്ച മുതൽ അല്ലെങ്കിൽ ആ സമയം വൈകുന്തോറും ഇതാ അത് ഈ അകത്തെന്നുള്ള തീരമാ. അതായത് ഒരു വീട് കടൽ തീരത്ത് കെട്ടി കൊച്ച്. കൊച്ചു നോക്കിക്കഴിഞ്ഞപ്പോ ഇതാ രാവിലെ 10 മണിക്ക് കേട്ടി, ഉച്ചയ്ക്ക് 12 മണി വരെയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ 1 മണി ആയപ്പോ അടിച്ചുപോയി. ചിലപ്പോ ഇച്ചിരി കൂടി അകത്തി കെട്ടി കഴിഞ്ഞാൽ ഒരു ദിവസവും കൂടി ചിലപ്പോൾ നിന്നിരിക്കാം, അതിനും അത് പോകും. ഇതേപോലെയാണ് നമ്മൾ നല്ലൊരു പങ്ക്. കാരണം നമ്മൾ മനസ്സുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകള് ഇതിന് ഓപ്പോസിറ്റാണ്, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിനായ പ്രമാണത്തിന് രസിക്കുന്നു. എനിക്ക് ആഗ്രഹം എന്റെ ദൈവത്തിന്റെ വചനം അനുസരിക്കണമെന്നാണെന്നേ. പക്ഷെ പറ്റുന്നില്ല. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അവയവങ്ങളിൽ കാണാൻ കാരണം അത് ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഹൃദയത്തിലുള്ളതാണ് വായെന്ന അവയവത്തിലൂടെ, കൈ എന്ന അവയവത്തിലൂടെ, ശരീര കാലെന്നുള്ള അവയവത്തിലൂടെ ഒക്കെ വെളിപ്പെടുന്നത്. ഹൃദയം നിറഞ്ഞ കവിയുന്നതാണ് അത്തരം സംസാരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ അവയവങ്ങൾ കാണുന്നു, അതെന്റെ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു. എന്നെ ബന്ധിച്ച് കളയാണ്. സഹോദരങ്ങളെ നോക്ക്, ഒരു മനുഷ്യന്റെ ബലഹീനത കണ്ടോ? ഹീ സോ വീക്ക്. അവൻ ബലഹീനനാണ്. അവനെ ബന്ധിച്ച് കളയുകയാണ്, ബന്ധിച്ച് കളയുന്നു. ഈ ഒരു സംഭവം നാം തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലെ നാം തന്നെ നമ്മളെ ബന്ധിച്ച് കളയുകയാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ അവനെ വിളിച്ചത് ചതിയൻ എന്ന് വിളിക്കുന്നത്. ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ, അവൻ ചതിയനാണ്. നാം നമ്മെ തന്നെ ചതിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ചെറിയ മനസ്സിൽ ഇതാ ആ ചെറിയ ഭാഗത്ത്, ഞാനിന്റെ ചെറിയ ഭാഗത്ത് നമ്മൾ നന്മയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ 1% അതായത് 5% നന്മയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ 95% ആടിയിൽ കിടക്കുന്നത് തിന്മയുടെ പ്രോഗ്രാമുകളാണ്. തിന്മയുടെ പ്രോഗ്രാമുകൾ അടിയിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കേറി വന്നിട്ട് ഇതാ നമ്മുടെ മനസ്സിലെ നന്മ ചിന്തകളെ എടുത്തങ്ങ് കളയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ചിന്ത ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അപ്പോഴാണ് മറ്റേ ചിന്ത കയറി വന്നേ. അയ്യോ, വീണ്ടും ബലം പിടിക്കുകയാണ്. ബലാത്കാരികളുടെ അവകാശമൊക്കെ വീണ്ടും ബലം പിടിച്ച് പഴയ ചിന്തകൾ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കും. ഏത് ചിന്തകൾ? വചനത്തിന്റെ ചിന്തകൾ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ വീണ്ടും അടുത്ത തിരമാല വന്ന് അതിനെ വീണ്ടും എടുത്തുകൊണ്ട് പോകും, വീണ്ടും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഒരു ബലാത്കാരേണ ഇതാ നമ്മളുടെ മനസ്സിൽ ദൈവത്തിന്റെ വചനം കൊണ്ടുവന്ന് ഈ വചനത്തെ ഹൃദയത്തിന്റെ ഉൾത്തളത്തിലേക്ക് ഇറക്കണം. ഹൃദയത്തിന്റെ ഉൾത്തളത്തിലേക്ക് ഇറക്കണം. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇതിനാണ് നാം വചനം അനുദിനം അനുദിനം ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നത്. വീണ്ടും വീണ്ടും കേൾക്കണം നിങ്ങളോട് പറയുന്നതിന്റെ കാരണം ഇതാണ്. ബൈ ഫോഴ്സ് നമ്മളുടെ ചതിക്കുന്ന ഹൃദയത്തിലേക്ക്, ഈ ചതിക്കുന്ന ഹൃദയത്തിലേക്ക് ഈ വചനം ഇറങ്ങട്ടെ. ഈ വചനം ചതിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങട്ടെ, ഉൾത്തളങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ ഉൾത്തളങ്ങളിലേക്ക് അത് ഇറങ്ങിയെങ്കിൽ മാത്രമേ പുതിയ ഹൃദയത്തിന്റെ വരവിന് അത് സഹായിക്കുകയുള്ളൂ. ഉൾത്തളങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഈ ഒരു ഭാഗം നമ്മുടെ ഉൾത്തളങ്ങളിൽ നടക്കണം. അതായത് ഈ കണ്ണുകൊണ്ട് നാം കാണുന്നു, ഈ മനസ്സിലാണ്, ഈ അതാണ് മൈൻഡ്, കോൺഷ്യസ് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. ഇവിടെയാണ് നാം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഇതാദ്യം നാം മനസ്സിലാക്കണം. തുടർന്ന് മനസ്സിലായത് നമ്മുടെ അകത്തേക്ക് വേര് പിടിക്കണം. അത് ബൈ ഫോഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇവിടെയാണ് എന്റെ ജീവിതത്തിൽ ഇതിനെ മറന്നു പോകുന്നത് കൊണ്ട് തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ പല ബോർഡുകൾ വാങ്ങിക്കും. അന്ന് ഇതേപോലെ ലാപ്ടോപ്പ് സംവിധാനങ്ങളൊന്നുമില്ല. ഓരോ റൂമിലും ഓരോ ബോർഡുകൾ കെട്ടിത്തൂക്കും, പണമൊക്കെ മുടക്കേണ്ടി വരും. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പണം മുടക്കണം. മറ്റു പലതിനു വേണ്ടി നമ്മൾ പണം മുടക്കാറുണ്ട്. ഇതിനു വേണ്ടിയും പണം മുടക്കണം. അല്ലെങ്കിൽ പേപ്പറുകളില് ഒട്ടിച്ചിട്ട് എഴുതി വെക്കണം, വചനം എഴുതി വെക്കണം, വചനം മനസ്സിലാക്കാൻ ഇതേപോലെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കണം. ഞാൻ എന്റെ അടുക്കളയിലേക്ക് കടന്നു പോകുമ്പോൾ അടുക്കളയിലുണ്ട് ഒരു ബോർഡ്. ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്താ പറയും. ഇന്നത്തെ കാലത്ത് അതെല്ലാം ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറി. മാത്രമല്ല, നല്ലൊരു പങ്ക് എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഓരോ റൂമിലേക്ക് ചെല്ലുമ്പോഴും വചനങ്ങളാ. കാരണം എന്തെന്നറിയാമോ, നമ്മുടെ മനസ്സിലെ ചിന്തകളെ പിശാച് എടുത്ത് കളയുമ്പോഴും നമ്മുടെ ഒപ്റ്റിക്കൽ ഐയുടെ മുമ്പിൽ ഈ വചനം എഴുതി വെക്കുമ്പോൾ അത് വീണ്ടും അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ബൈ ഫോഴ്സ് ഇതിനെ അകത്തേക്ക് 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 എടുത്തുകൊണ്ടുപോയിരിക്കും. അങ്ങനെ ഈ ചതിമോഹങ്ങളെ വഷളായി പോയ ഹൃദയത്തിന്റെ ഉള്ളിൽ വളരെ കുറച്ച് നന്മകളേ ഉള്ളൂ. നിറയെ തിന്മയുടെ ചിന്തകളാണ് ഇരിക്കുന്നത്, നിറയെ തിന്മയുടെ ചിന്തകളാണ് ഇരിക്കുന്നത്. അപ്പോ ഇവിടെ പറയാണ്, ഈ ഹൃദയം എന്നെ എന്ത് ചെയ്യുന്നു? ഈ ഹൃദയം എന്നെ ബന്ധിച്ചു കളയുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും നാളും വചനം കേറിയിട്ട് എനിക്ക് എന്താ വളരാൻ പറ്റാത്തെ? വേറൊന്നുമല്ല, ഈ ഹൃദയം ബന്ധിച്ചു കളഞ്ഞതാണ്. ഈ ഹൃദയം ബന്ധിച്ചു കളഞ്ഞതാണ്. അപ്പൊ ഈ അദൃശ്യമായ ഈ ബന്ധനം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. അതായത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് നല്ലതാകാൻ ആഗ്രഹമുണ്ടെന്നേ, പക്ഷെ അതിനെതിരെ വേറൊരു പ്രമാണം. ഞാൻ എന്റെ അവയവങ്ങളെ കാണുന്നു കാണുന്നു കാണുന്നു, അത് എന്റെ ഉള്ളിലുണ്ടെന്നാണ് സംഭവം. തനിക്ക് എവിടെ ഇരിക്കുന്നത് പിടുത്തം കിട്ടുന്നില്ല. താൻ അവയവങ്ങളിൽ കാണുന്നു, താനത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ താൻ കണ്ടു, സംഭവം കണ്ടു. ഇത് എവിടെ ഇരിക്കണേ, ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇതാ എന്റെ അവയവങ്ങൾ കാണുന്നു, അത് എന്റെ അവയവങ്ങളുടെ പാപ പ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു. പിന്നെ അദ്ദേഹം പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇവിടെ എനിക്ക് സ്വയമായി വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല, ഞാൻ അരിഷ്ട മനുഷ്യൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബലഹീനത അവസ്ഥ നമ്മളെ കാണട്ടെ. ഈ ഒരു ബലഹീനത അവസ്ഥ, നമ്മൾ വളരെ ബലഹീനര, കാരണം നമ്മളെ ബലഹീനരാക്കി കളഞ്ഞു. ദൈവം എഴുതേണ്ട ഹൃദയത്തെ കല്ലാക്കി മാറ്റി. അവിടെ നിറയെ ജനീക ചിന്തകൾ നിറച്ചു, അവിടെ നിറയെ ഘോഷത്വം നിറച്ചു. എന്നിട്ട് ആ നമ്മളെ നമുക്ക് കാണാൻ പറ്റാതെയാക്കി. ഭയങ്കര പരിപാടി. ആ നമ്മളെ നമുക്ക് കാണാൻ പറ്റാതെയാക്കി. ശ്രദ്ധിച്ചേ, ഇപ്പോ തിരുവനന്തപുരത്ത് എന്നെ കണ്ടുപിടിക്കുന്ന ഷിജോ ബേർ, ഷിജോ ബേറിന്റെ ശരീരം കാണുന്നുണ്ട്. പക്ഷെ ഷിജോ ബേർ ആകുന്ന ഹൃദയത്തെ ഷിജോ ബേറിന് കാണാനേ പറ്റുന്നില്ല, കാണാനേ പറ്റുന്നില്ല. കോട്ടയത്തുനിന്ന് ഇരിക്കുന്ന സന്തോഷ് പാസ്റ്ററിന് സന്തോഷ് പാസ്റ്ററെ കാണാൻ പറ്റുന്നില്ല. സന്തോഷ് പാസ്റ്റർ ചിന്തിക്കുന്ന മനസ്സ് സന്തോഷ് പാസ്റ്റർ ചിന്തിക്കുകയാണ്, ആ മനസ്സാണ് ഞാൻ അല്ല. അത് സന്തോഷ് പാസ്റ്ററിന്റെ ഒരു 5% താഴെ ഉള്ളു. ആ മനസ്സ് 95% അധികമുള്ള സന്തോഷ് പാസ്റ്ററിനെ സന്തോഷ് പാസ്റ്ററിനെ കാണാനേ പറ്റുന്നില്ല. ഇതാ നമ്മുടെ സഹോദരൻ, ഞാൻ ചിന്തിക്കുന്നു ലൈനിലുണ്ടെന്ന്, തൃശ്ശൂരിൽ നിന്ന് സഹോദരൻ ബോബൻ, അദ്ദേഹം ചിന്തിക്കുന്നു ഞാൻ ഈ ചിന്തിക്കുന്ന ആ ചിന്തയാണ് അല്ല, അതൊരു 5% താഴെയുള്ളൂ. എന്നാൽ ബാക്കി മുഴുവൻ 95% ബോബനെ ബോബനെ കാണാനേ പറ്റുന്നില്ല. സഹോദരിമാരെ, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാ. നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ബലഹീനതയാ. ഇവിടെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ സ്വഭാവം എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം ആദ്യം തിരിച്ചറിയുക. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ തന്നെ എന്നെ ബന്ധനാക്കി കളയുക, ഞാൻ തന്നെ എന്നെ ബന്ധിച്ചു കളയുകയാണ്, ഞാൻ തന്നെ എന്നെ അശുദ്ധനാക്കി കളയുക. യേശു പറയാണ്, ഈ അകത്തെന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതൊരു മനുഷ്യനെ അശുദ്ധനാക്കുന്നു. സകല തിന്മയും കൊലപാതകവും അശുദ്ധിയും വ്യഭിചാരും എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഓടി നിട്ടിരിക്കുന്നു. മത്തായി 15 കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോ നമ്മളെ ബന്ധിച്ചു കളയുന്നു, നമ്മളെ അശുദ്ധമാക്കുന്നു, നമ്മളെ ബലഹീനനാക്കുന്നു, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, ആക്രമിക്കുന്നു. എന്റെ അർത്ഥം ഇത് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ കുറച്ചു നേരം മോഹം, കുറച്ചു നേരം ചിലത് 2 ദിവസമൊക്കെ ഇരിക്കും, ചിലത് പിന്നെ മോഹം ഇങ്ങനെ വീർത്തിരിക്കും. കാരണം അറ്റാക്ക് നടന്നത് ആരെ അറ്റാക്ക് ചെയ്തു? നമ്മൾ നമ്മളെ അറ്റാക്ക് ചെയ്തു. പുറത്താക്കി കളയാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കൈ എടുത്തിട്ട് അടിയാണ്, മുഖത്തിട്ട് അടിയാണ്, നമ്മൾ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ ബലഹീനമായിട്ട് തോന്നും. ചിലപ്പോൾ ഒരുപക്ഷെ ഭർത്താവും ഭാര്യയായിട്ടായിരിക്കാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും പരസ്പരം മുഖം നോക്കാത്ത രീതിയിൽ, ഇവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ അവർക്ക് പരസ്പരം നോക്കാൻ പറ്റുന്നില്ല. കാരണം അവനവനെ തന്നെ അറ്റാക്ക് ചെയ്തു. അവനവനെ തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളിലെ നാം തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ ശത്രു. അങ്ങനെ നമ്മളെ ആക്കി മാറ്റിയിരിക്കുക. ഇതിനുള്ള പരിഹാരമാണ് കർത്താവ് വച്ച പുതിയ ഹൃദയം. അതിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് നാം തിരിച്ചറിയുക നമ്മളിലെ നാം, ഏത് നാം? കാണാത്ത നാം, ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ നാം, ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല, ആ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഞാൻ, ആ ചെയ്യൽ മുഴുവൻ വരുന്നത് 95% വരുന്നത് ഈ നാം അറിയാത്ത ഹൃദയത്തിൽ നിന്ന്. ഒരു 5% താഴെ മാത്രമേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരുന്നുള്ളൂ. പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ അനേകരും സൈക്കിൾ ഓട്ടുന്നവരായിരിക്കും, സ്കൂട്ടർ ഓടിക്കുന്നവരായിരിക്കും, കാർ ഓടിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, തുടക്കത്തിൽ സൈക്കിളിൽ ഓട്ടുമ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. സൈക്കിളിൽ ഓട്ടുമ്പോൾ നിങ്ങൾ നേരെ നോക്കാൻ, നിങ്ങൾ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചിരുന്നു, തള്ളി വീടാതെ പിടിച്ചിരുന്നു. നിങ്ങൾ എപ്പോഴും കാല് പെടലിലോട്ട് നോക്കി, ചവിട്ടുന്ന സാധനത്തോട്ട് നോക്കും. അപ്പോൾ അവർ പറയും, നേരെ നോക്കണ, നേരെ നോക്കണി എന്ന് പറയും. അപ്പോഴും നിങ്ങൾ കാലിട്ട് നോക്കിട്ടിരിക്കും. ഈ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലല്ല, നിങ്ങളുടെ മനസ്സിലാ, ബോധ മനസ്സിലാ, 5% ലെവൽ മനസ്സിലാ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അത് ബോധമുള്ളത്. ആ താഴേക്ക് നോക്കുന്നതും കയ്യിൽ പിടിക്കുന്നതും ഒക്കെ ബോധമുള്ളത്. നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നേ. അതാണ് അറിയുന്ന മനസ്സ്, അറിയുന്ന മനസ്സ്. എന്നാൽ ആ കാലമെല്ലാം കഴിഞ്ഞില്ലേ? വണ്ടി ഓടിക്കുമ്പോ, കാർ ഓടിക്കുമ്പോ നേരത്തെയൊക്കെ ക്ലച്ച് എവിടെയാണ്, ബ്രേക്ക് എവിടെയാണ്, ഗിയർ എവിടെയാണ്, ഇതൊക്കെ നോക്കുമായിരുന്നു. അതവിടെ, അതാണ് കോൺഷ്യസ് മൈൻഡ്, ബോധമനസ്, അറിയുന്ന മനസ്സ്. അതറിയുമായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞില്ലേ? ഇപ്പോ സൈക്കിളെ കയറിയാണ് പെഡൽ നോക്കാറുണ്ട്, ചവിട്ടി മുന്നോട്ടേക്ക് പോകുമ്പോ എന്തെങ്കിലും നോക്കാറുണ്ടോ? ബ്രേക്ക് എവിടെയാണ് നോക്കാറുണ്ടോ? ചിന്തിക്കാറ് പോലും ഉണ്ടോ? ചിന്ത മുഴുവൻ വേറെടുത്തായിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക് സൈക്കിൾ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന പോലില്ല. കാറിൽ കയറുമ്പോ എത്ര പ്രാവശ്യം എങ്ങോട്ടൊക്കെ തിരിച്ചു, എത്ര ബ്രേക്ക് ഇട്ടു, എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് നടക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്. നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ എന്താ ചെയ്യണേ. നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്താ ചെയ്യണേന്ന്. അത് ആ സബ് കോൺഷ്യസ് ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ അറിയുന്നത് പോലും ഇല്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അറിയുന്ന ഒരു ജ്ഞാനുണ്ട്. അത് ചെറിയ ജ്ഞാനാണ്. അതാണ് നമ്മുടെ മൈൻഡ്, അതാണ് നമ്മുടെ ഐ, അതാണ് നമ്മുടെ എക്സിറ്റ്, നമ്മുടെ വഴി, അതാണ് നമ്മുടെ വാതിൽ. ഇനിയും പലതും അതിനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ നമ്മൾ അറിയാത്ത ഒരു വമ്പ ജ്ഞാനുണ്ട്. അതാണ് നമ്മുടെ ഹൃദയം. ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്. മനസ്സ് ഐസ് മലയുടെ മോൾഭാഗം പോലെ കാണാൻ പറ്റും, നമുക്ക് അവിടെ അറിയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. എന്നാൽ താഴേക്കുള്ളത് ഹൃദയം, ആ ഒരു മണ്ഡലം കാണാനേ കഴിയുകയില്ല. അവനാണ് നമ്മളെ ചതിക്കുന്നത്, അതിലാണ് ചതിമോഹങ്ങളെ വഷളായി പോയ ചിന്തകൾ കിടക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പൗലൂസിനെ പോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നെ ആര് വിടുവിക്കും എന്നൊരു കരച്ചിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. വേറെ ആരുമല്ല നമ്മളെ വിടുവിക്കാൻ, നമ്മുടെ സ്വർഗീയ പിതാവ് ക്രിസ്തയേശുവിലൂടെ നമുക്ക് വിടുതൽ തരുന്നുണ്ട്. പക്ഷെ സത്യം നാം അറിയാതെ സത്യം നമ്മൾ എങ്ങനെ സ്വന്തമാക്കും? ഈ ആഴ്ച ഈ ചിന്ത നമ്മുടെ ധ്യാനമായിരിക്കട്ടെ. നമ്മുടെ ബലഹീനത നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ബലഹീനത തിരിച്ചറിഞ്ഞിട്ട് ഇനി ഈ സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കാതിരിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുക. ഇവിടെയാണ് നമ്മുടെ ജീവിത ജയം കടന്നു വരുന്നത്. ഹല്ലേലൂയ. നാം അത് മനസ്സിലാക്കുന്ന തലം നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെട്ടു വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മിലെ നമ്മെ തിരിച്ചറിയുക. നമ്മിലെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മയെ തിരിച്ചറിയുക. നമ്മിലെ നമ്മെ ചതിക്കുന്ന നമ്മെ, നാം അറിയാത്ത നമ്മയും തിരിച്ചറിയുക. എന്നിലെ എന്നെ തിരിച്ചറിയുക. ഞാൻ തന്നെയാണ് എന്നെ ചതിക്കുന്നതെന്ന് തിരിച്ചറിയുക. കണ്ണുകൾ അടയട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പൗലൂസിന്റെ ജീവിതത്തിലെ ജയം ഒരു ഭാഗം ഇത് തന്നെയാണ്. 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമത്തിൽ 14 പുസ്തകങ്ങൾ പകുതിയിലധികം എഴുതാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വിജയം നമുക്ക് കാണുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ അദ്ദേഹത്തെ ചതിക്കുന്ന ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ ഉള്ളിൽ നമ്മളെ ബന്ധനാക്കി കളയുന്ന ആ നമ്മിലെ നാമിനെ തിരിച്ചറിയുക. ഒരു വിധത്തിലും രക്ഷയില്ല. ഒരു ബാങ്ക് വിചാരിച്ച് നടക്കില്ല. ഭൂമിയിലെ ഒരു പ്രഭു വിചാരിച്ച് നടക്കില്ല. ഗവൺമെന്റ് വിചാരിച്ച് നടക്കില്ല. ഞാൻ വിചാരിച്ച് നടക്കില്ല. ഇനി എന്നെ ആരിൽ നിന്ന് രക്ഷിക്കും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് വിടുവിക്കും? ഇതിന് പരിഹാരമില്ലല്ലോ എന്റെ ദൈവമേ എന്ന് അദ്ദേഹം കരഞ്ഞ് വിളിക്കുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് ഇതിന് പരിഹാരമായി സൃഷ്ടാവായി ദൈവം വന്നിരിക്കുകയാണ്. ക്രിസ്തേശ്വരൻ എനിക്ക് ജയം തരുന്ന എന്റെ സൃഷ്ടാവിന് സ്തോത്രം. ജഡധാരുടെ ബലഹീന നിമിത്തം എന്റെ ഹൃദയത്തിലെ ചിന്തകളെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഇതാ അതിനെ സാധ്യമാക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിന് പാപം നിമിത്തവും വായിച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചിട്ട് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഒരു പുതിയ ഹൃദയം എനിക്കായി ദൈവം ഒരുക്കി. ഒരു പുതിയ ഹൃദയം എനിക്കായി ദൈവം ഒരുക്കി. ഈ കാഴ്ച ഒന്ന് കാണാമോ? എനിക്കായി ദൈവം ഒരുക്കിയ പുതിയ ഹൃദയത്തിന്റെ കാഴ്ച ഒന്ന് കാണാമോ? ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു കഴിയുമ്പോ, എന്റെ പഴയ ഹൃദയത്തിന്റെ ആ അരിഷ്ടത ഒന്ന് കണ്ടു കഴിയുമ്പോ, എന്റെ പുതിയ ഹൃദയത്തിന്റെ ആ ശ്രേഷ്ഠത ഒന്ന് കണ്ടു കഴിയുമ്പോൾ, പഴയതിനെ ഉപേക്ഷിക്കുവാനും പുതിയതിനെ ധരിക്കുവാനുമുള്ള ഒരു വാഞ്ഛ നമ്മുടെ ഉള്ളിൽ ജനിക്കുവാനായിട്ടറിയാം. എല്ലാവരും അതൊന്ന് കണ്ടാട്ടെ, ഹൃദയം കൊണ്ടൊന്ന് കണ്ടാട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ എന്നെ ബന്ധിച്ചു കളയുന്ന എന്നിലേ ഞാൻ, അതിന് പരിഹാരമായി എന്റെ സൃഷ്ടാവ് ഒരുക്കിയ പുതിയ സൃഷ്ടിയിലെ ആ ദൈവാനുരൂപമായ പുതിയ ഹൃദയം അത് ധരിക്കുവാൻ എന്നോട് കർത്താവ് ആവശ്യപ്പെട്ടിട്ടും ഇതെന്തെന്ന് മനസ്സിലാകാതെ കഴിഞ്ഞ നാളുകളിൽ നിന്ന കാലം എന്റെ സ്വർഗീയ പിതാവേ അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദാ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ അങ്ങയുടെ വിശിഷ്ടമായ ചിന്തകൾ എന്റെ മനുഷ്യ മനസ്സിൽ ചിന്തിക്കുവാൻ കഴിയാത്തതിനും അപ്പുറമാണ്. എങ്കിലും ഏറ്റ വചനത്തിന് ഞാൻ ആമേൻ പറയുന്നു. അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലോ അങ്ങ് ഒരുക്കിയിരിക്കുന്നേ. ദാദിനായി എന്നെ ഏൽപ്പിക്കുന്നു, എന്നെ സഹായിക്കണമേ കർത്താവേ, എന്നെ നയിക്കണമേ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവെ, സമർപ്പിക്കപ്പെട്ട ഈ മക്കൾക്കായി സ്തോത്രം. അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോട് സ്തോത്രം. മനുഷ്യരിലെ അദൃശ്യമായ ആ ക്രമീകരണങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നു. അതിന്റെ വന്നുപോയ അനുസരണക്കേട് മൂലം വന്നുപോയ വീഴ്ചകൾ എല്ലാം പിതാവേ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി നന്ദി. അദൃശ്യമായ മണ്ഡലത്തിൽ ഈ കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ദൃശ്യമാക്കി തരുന്നതിനായി നന്ദിയോടെ ഇതിൽ നിലനിൽക്കുവാൻ അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾ കഴിയില്ല കർത്താവ്. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളെ നയിച്ചാട്ടെ, ഞങ്ങളെ നടത്തിയാട്ടത്തിലാവേ. എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, വളർത്തുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവർ അങ്ങ് സൗഖ്യമാക്കണമേ. നിങ്ങളുടെ അടിപ്പിണരാനുള്ള സൗഖ്യ ക്രിസ്തുവേ ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ ക്രിസ്തുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാന ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കട്ടെ. എല്ലാവിധ ബലഹീനരിൽ നിന്നും ദൈവരെ കാത്തു പരിപാലിക്കുവാനിടയാകട്ടെ. ഒരു അനുഗ്രഹിച്ച് പ്രാപിക്കും, ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ, ഞങ്ങളെ വളർത്തുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ, ഞങ്ങളെ വിശദീകരിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ താൻ താന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അങ്ങനെ നമ്മുടെ ഉൾത്തളത്തിൽ അദൃശ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ബലഹീനത, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുവാനും ആ തിരിച്ചറിവ് സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയാകും. മറ്റുള്ളവർക്ക് ഇത് അറിയിച്ചാട്ടെ. അങ്ങനെ ആ ഗ്രേറ്റ് കമ്മീഷനിൽ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. അങ്ങനെ ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.